ദൈവം പഠിക്കാൻ ലഭിച്ചിരിക്കുന്ന ഈ സമയം ഒട്ടും വേസ്റ്റാക്കാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് ഞാൻ ഒരു വേദവാക്യം പെട്ടെന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 6:20, അതിൻ്റെ അവസാനത്തെ വാക്യമാണ്. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 6:20, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഇവിടെ ആ വാക്യം പറയുന്നത് യു ആർ ബോട്ട് വിത്ത് എ പ്രൈസ് സോ ഗ്ലോറിഫൈ ഗാഡ് ഇൻ യുവർ ബോഡി. ശരീരം കൊണ്ടെന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. സോ സാധാരണ രീതിയിലല്ല നമ്മളെല്ലാം ഈ ആത്മാവ് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് എപ്പോഴും കേൾക്കുന്നത്. പൊതുവെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് അങ്ങനെ കേൾക്കുന്നില്ല. കേൾക്കുന്നെങ്കിൽ തന്നെ ആകെപ്പാടെ നമ്മൾ ആരാധനയ്ക്ക് മുമ്പായിട്ട് അല്ലെങ്കിൽ പാട്ട് പാടുന്നതിന് മുമ്പായിട്ട് പാസ്റ്റർ പറയും, നിങ്ങൾ ശരീരം കൊണ്ട് നിങ്ങൾ കൈയെ അടിച്ച് എന്നൊക്കെ പറയും. അത് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല എന്ന് ആദ്യം തന്നെ ഞാൻ പറയട്ടെ. കൈകളെ അടിച്ച് മഹത്വപ്പെടുത്തുന്ന കാര്യമൊന്നും അല്ല ഇവിടെ പറയുന്നത്. കാരണം അവിടെ പറയുന്ന ഒരു 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 പ്രത്യേകമായ ഒരു സാഹചര്യമുണ്ട്. നമ്മൾ വേദോസം പഠിക്കുമ്പോൾ എപ്പോഴും ഏത് സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഏത് പശ്ചാത്തലത്തിലാണ് എന്ത് ബാക്ക്ഗ്രൗണ്ടാണ് ഒരു പാസേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ ഇല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഇത് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാനായിട്ടുള്ള ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. ആ മിസ്ഇൻറ്റർപ്രറ്റേഷൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് പലപ്പോഴും ദൈവവചനം പറയാത്തതല്ല പ്രശ്നം, വചനത്തിൻ്റെ മിസ്ഇൻറ്റർപ്രറ്റേഷനാണ് വാസ്തവത്തിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവസഭയിൽ പലപ്പോഴും ശരിയായിട്ടുള്ള ഉപദേശമോ ദൈവികമായ കാര്യങ്ങളോ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇവിടുത്തെ ഒരു പ്രത്യേകമായ സാഹചര്യം നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇതുമാതുമായിട്ട് ബന്ധമില്ലെന്ന് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ആ ലിങ്ക് ചെയ്ത് വരുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ 6 നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് ഒരു വ്യക്തി, സഭയിലെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് എതിരായിട്ട് കേസ് കൊടുക്കുന്ന കാര്യമാണ്. അത് പണ്ടൊന്നും നടക്കുന്ന കാര്യമല്ലായിരുന്നു. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറയുന്നത് പോലൊന്നും അല്ല. കൊരിന്ത് സഭയിൽ ഒരാളങ്ങനെ കൊടുത്തു, കൊരിന്ത് സഭയിലും എന്ത് ചെയ്തു, ഒരാൾ മറ്റൊരാൾക്കെതിരെ കേസ് കൊടുത്തു. അപ്പോൾ കേസ് കൊടുത്തപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം 5 നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്ക് മത്തിയെ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ളൊരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിലില്ലയോ? അല്ല, സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുമ്പിൽ തന്നെ. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാത്തത് എന്ത്? നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്ത്? അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു, അതും സഹോദരന്മാർക്ക് തന്നെ. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. സോ somebody is doing some kind of wrong things against his brother, his own brother. Wrong. മറ്റൊരാൾക്കെതിരായിട്ട്, സഹോദരനെതിരായിട്ട് ഒരാൾ ദോഷം ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായ വിഷയം. വേഴ്സ് 8 but you yourself wrong and defraud, and that even your own brethren. നിങ്ങൾ തന്നെ അന്യായം ചെയ്യുന്നു. അന്യായം ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയല്ല ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഈ അന്യായം ആരോട് തന്നെ ചെയ്യുന്നു? സ്വന്തം സഹോദരനോട് തന്നെ ചെയ്യുന്നു. അപ്പം സഹോദരനോട് ഒരാൾ അന്യായം ചെയ്തപ്പോൾ ആ സഹോദരൻ എന്തോ ചെയ്തു, കൊണ്ടുപോയി കേസ് കൊടുത്തു. അപ്പോൾ ഈ കേസ് കൊടുത്തത് അന്യായം ചെയ്തിട്ടാണ്. അന്യായം അല്ലെങ്കിൽ ഇതൊരു കള്ളക്കേസല്ല. കള്ളക്കേസാണെങ്കിൽ നമ്മളോട് ശരിയാണ് കള്ളക്കേസ് കൊടുക്കാൻ പാടില്ല, പക്ഷെ ഇത് കള്ളക്കേസല്ല. ഇവിടുത്തെ പ്രത്യേകത എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൃത്യമായി അന്യായം ചെയ്തതുകൊണ്ടുള്ള കേസാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ ചർച്ചിലെ ഒരാൾ, ഒരു സഹോദരൻ മറ്റൊരു സഹോദരൻ്റെ ഒരു അത്യാവശ്യ സമയത്ത് വന്ന് ഒരു 200,000 കടം വാങ്ങിച്ചു നിൽക്കുക, അല്ലെങ്കിൽ ബിസിനസ് ഇങ്ങനെ പൊട്ടിയിരിക്കുന്ന സമയത്താണ് സഹോദര എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ കയ്യിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി വെച്ചിരുന്ന, വളരെ സൂക്ഷിച്ചു വെച്ചിരുന്ന 200,000 നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ സഹോദരൻ എന്ത് ചെയ്തു, കടം വാങ്ങിച്ചു. കടം വാങ്ങിച്ചപ്പോഴേ പറഞ്ഞു, എൻ്റെ പൊന്ന സഹോദരൻ, എനിക്ക് ആകെപ്പാടെ ഉള്ളത് ഈ കയ്യിലുള്ളത് ഇതാണ്, എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഉടനെ തിരിച്ചു. അയ്യോ, അങ്ങനൊന്നും ഇല്ല, അത്യാവശ്യം ഉള്ളപ്പോഴൊന്നുമല്ല, ഞാനിത് 2 തന്നെ തിരിച്ചു തന്നേക്കാം എന്ന് പറയുന്നു. 2 കഴിഞ്ഞിട്ട് പൈസ തിരിച്ചു കിട്ടിയില്ല, പക്ഷേ വലിയ അത്യാവശ്യം ഒന്നും വരാഞ്ഞതുകൊണ്ട് ഈ സഹോദരൻ ചോദിച്ചുമില്ല. 1 തിരിച്ചു കൊടുത്തില്ല. 1 തിരിച്ചു കൊടുക്കാതെ വന്നപ്പോഴത്തേക്ക് ഇയാളൊന്ന് ചോദിച്ചു, ബ്രദറെ ആ പണ്ട് വാങ്ങിച്ച അരിവോ? ആ ബ്രദറെ, ഇല്ലാത്തതുകൊണ്ടല്ലേ, തരാം, ഞാൻ തന്നേക്കാം. അങ്ങനെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാളുടെ ബിസിനസ് എല്ലാം അങ്ങ് പുഷ്ടി പ്രാപിച്ചു. ഈ 2 ലക്ഷം രൂപയും കൊണ്ട് ഇയാൾ 20 ലക്ഷം ഉണ്ടാക്കി. 20 ലക്ഷം മാത്രമല്ല, ഇയാൾ പുതിയ ബിസിനസ്സുകൾ തുടങ്ങി. നാട്ടിലെ ഒരു 5 ഏക്കർ റബ്ബർ തോട്ടം വാങ്ങിച്ചു, എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു, ബാംഗ്ലൂർ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു. പക്ഷേ ഇയാൾ 2 ലക്ഷം തിരിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ഈ ബ്രദറിൻ്റെ അല്ലെങ്കിൽ ഈ കൊടുത്ത സഹോദരൻ്റെ അമ്മ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവർക്ക് ഇൻഷുറൻസ് ഒന്നുമില്ല, ഹോസ്പിറ്റലിൻ്റെ ബില്ല് കൊടുക്കാൻ പോലും പൈസ ഇല്ലാതെ ഇദ്ദേഹം കടം വാങ്ങിക്കേണ്ടി വന്നു എന്ന് വയ്ക്കുക. അന്നേരവും ചെന്ന് ചോദിച്ചു, എൻ്റെ പൊന്നു സഹോദര, അമ്മച്ചി ഹോസ്പിറ്റലിലാണ്, ഹോസ്പിറ്റലിൽ നടക്കാൻ എനിക്ക് പണമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞതെന്നറിയാമോ? തരാം സഹോദര, അപ്പം 3 വർഷമായി വാങ്ങിച്ചിട്ട്, 3 വർഷമായി, 2 മാസത്തേക്ക് പറഞ്ഞാണ്, 3 വർഷമായി, തരാം സഹോദര. ഇല്ലാത്തതുകൊണ്ടല്ലേ, ഇല്ലാത്തതുകൊണ്ടല്ലേ എന്ന് പറയുന്ന ആള് ബോംബെ 2 ഫ്ലാറ്റ് കൂടെ വാങ്ങിച്ചെന്ന് വയ്ക്കുക. സ്വാഭാവികമായി ഈ വിഷയമായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യം എന്തായിരിക്കും? കേസ് കൊടുക്കണം ബ്രദറെ, അല്ലാതെ എന്തോന്ന്? അതിനല്ലേ കോടതിയും പോലീസും ഒക്കെ. എന്നാലും നമ്മളാണെങ്കിലും ചോദിക്കുന്നത്, ഇപ്പം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന, നമ്മൾ പറയുന്ന ഒരു നോർമലായിട്ട് കേസ് കൊടുക്കണം ബ്രദറെ, അതിനല്ലേ കോടതിയും പോലീസും ഒക്കെ. അങ്ങനെ അങ്ങ് കളിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തോ? ഇതാണ് നാച്ചുറലായിട്ട് നമുക്കൊക്കെ ഉണ്ടാകാൻ പറ്റുന്ന സാധ്യതയുള്ള ഒരു ഒരു പ്രതികരണം. ആമ റൈറ്റ് അല്ലേ? ഇതിനകത്തൊന്നും നമ്മൾ വലിയ തെറ്റുമൊന്നും കാണുന്നില്ല, ഉണ്ടോ? കാര്യം കള്ളക്കേസല്ല, ജെന്വിൻ ആയിട്ടുള്ള കേസാണ്. എന്തന്നെയല്ല, തുടർമാനമായിട്ട് ഈ ഈ അന്ന് 2 ലക്ഷം കൊടുത്തതുകൊണ്ട് അയാളിപ്പോൾ 200 ലക്ഷം ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ 2 കോടി ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ടും ഇയാൾ 2 ലക്ഷം രൂപ തരാൻ തയ്യാറാകുന്നില്ലെങ്കിൽ കേസ് കൊടുക്കുകയല്ലാതെ എന്തോ ചെയ്യാൻ? ഈ സാഹചര്യം പോലെ ഒന്ന് കൊരിന്ത്യ സഭയിൽ നടന്നതുകൊണ്ടാണ്, അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കണം. പോള് ചോദിക്കുന്ന കാര്യം, പോള് 2 കൂട്ടരെയും വഴക്കുകൂടെയാണ്. ഒന്നാമത് പറയുന്ന ആള്, അല്ലെങ്കിൽ വഴക്ക് പറയുമ്പോൾ ആദ്യം എന്നുള്ളതല്ല, രണ്ടാമതായിട്ട് അവിടെ പറയുകയാണെങ്കിലും, അവിടെ നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു, അതും സഹോദരന്മാർക്ക് തന്നെ. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഡു യു നോട്ട് നോ ദാറ്റ് ദി അൺറൈച്ചസ് വിൽ നോട്ട് ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗാഡ്? നിങ്ങൾക്കറിയത്തില്ലേ അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന്? അതുകൊണ്ട് അന്യായം ചെയ്ത വ്യക്തിയോട് തീർത്തു പറയുന്നു, യു ആർ നോട്ട് ഗോയിങ് ടു ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, അതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല. ഒരു പാവപ്പെട്ട സഹോദരൻ 2 ലക്ഷം രൂപ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അയാൾക്കത് തിരിച്ചു കൊടുക്കാതെ ബിസിനസ് ചെയ്ത് അയാളുടെ വേദനയിൽ അത് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും അയാളെ കളിപ്പിച്ചു കഴിഞ്ഞാൽ നീ സ്വർഗത്തിൽ പോകത്തില്ല എന്നുള്ളത് പോൾ തീർത്തു പറയുകയാണ്. യു വിൽ നെവർ ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ഡോണ്ട് യു നോ? നിനക്കറിയത്തില്ലേ? അറിയത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, നിന മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതല്ല, നീ മനസ്സിലാക്കിയിട്ടും എന്താ ഇത് ചെയ്യുന്നതെന്നാണ്. ഈ ടോൺ നമ്മൾ മനസ്സിലാക്കണം, വേദപുസ്തകത്തിൻ്റെ ആ ടോൺ എപ്പോഴും വായിക്കുമ്പോഴെല്ലാം അതിൻ്റെ ആ ടോൺ നമ്മൾ മനസ്സിലാക്കി വേണം, എന്നാലേ അതിൻ്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഡോണ്ട് യു നോ, ഡു യു നോട്ട് നോ ദാറ്റ് ദോസ് ഹൂ ആർ അൺറൈച്ചസ് വിൽ നെവർ ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗാഡ്? ദൈവരാജ്യം അവകാശമാക്കില്ല, നിനക്കറിയത്തില്ലേ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. അപ്പോൾ നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? ഈ ചെയ്യുന്നവൻ ചിന്തിക്കുന്നതിനെന്നറിയാമോ? ഇതും കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകാതിരിക്കത്തില്ലെന്നാണ്. അന്യായം ചെയ്യുന്നവൻ ചിന്തിക്കുന്നത്, ഓ അതൊന്നും സാരമില്ല, ഇതൊന്നും സ്വർഗത്തിൽ പോകുന്നതിനൊന്നും തടസ്സമല്ലെന്നാണ്. അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിന്ന് പറയുന്നത്. അതായത് ഇവൻ മറ്റുള്ളവരെ കളിപ്പിച്ചെങ്കിലും അന്യായം ചെയ്തെങ്കിലും ഇവന്റെ ചിന്ത, ഇറ്റ് ഡസന്റ് അഫക്ട് മൈ എൻറ്ററിങ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗാഡ് ഓർ ഇൻ ടു ഹെവൻ എന്നുള്ളതാണ്. ഇതാണ് ഇന്ന് വിശ്വാസികൾക്ക് പറ്റിയിരിക്കുന്ന ഒരു വലിയ പ്രശ്നം. അതായത് അവിടെയാണ് നമ്മൾ വഞ്ചിതരായി പോകുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് ദ തിങ്സ് ദാറ്റ് വി ഡു, ദ റോങ് ഡൂയിങ്സ് ഇൻ അവർ ലൈഫ് ഡസന്റ് അഫക്ട് അവർ എൻറ്ററിങ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗാഡ് ഇൻ ടു ഹെവൻ. സ്വർഗത്തിലേക്ക് പോകുന്നതിന് നിത്യതയെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ള ചിന്തയിലാണ് ആളുകൾ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ദിസ് ഈസ് എക്സാക്ട്ലി, ഇതാണ് എനിക്ക് ആദ്യം തന്നെ പറയേണ്ടതായ ഒരു കാര്യം. പോൾ കൃത്യതയോടെ ചോദിക്കുന്നു, നിനക്കറിയത്തില്ലേ അന്യായം ചെയ്യുന്നു ദൈവരാജ്യം അവകാശമാക്കുകയില്ല? പ്രിയമുള്ളവരെ, വലിയ ഒരു വഞ്ചന നമ്മുടെ സമൂഹത്തിൽ സഭയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ചിന്ത എന്നറിയാമോ? നമ്മൾ പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും അന്യഭാഷ പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊന്നും വലിയ പ്രശ്നമല്ലതാ. ഇതൊക്കെ ചെയ്യാമെങ്കിൽ നേരെ അങ്ങ് സ്വർഗത്തിൽ പോകുമെന്നാണ് നമ്മുടെ ചിന്ത. പക്ഷേ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് ഞാൻ പലപ്പോഴും ഉദ്ധരിച്ചിട്ടുള്ള, നമുക്കെല്ലാം അറിയാം. പോള് അവിടെ കർത്താവ് ചോദിക്കുന്നൊരു പറയുന്നൊരു കാര്യമുണ്ട്, അന്ന് പലരും എൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ? അന്ന് ഞാൻ അവിടെ എന്ത് പറയും? ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിനെന്ന് ഞാൻ തീർത്തു പറയുമെന്ന്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തീർത്തു പറയുമെന്ന്. എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ സ്വർഗത്തിൽ പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ലെന്ന്. ആര്? എങ്ങനെയുള്ളവരാ? എങ്ങനെയുള്ളവർ? അധർമ്മം പ്രവർത്തിക്കുന്നവർ. പക്ഷേ അധർമ്മം പ്രവർത്തിക്കുന്ന കൂട്ടത്തിൽ ഇവർ എന്തോടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു? ഭൂതങ്ങളെ പുറത്തുണ്ടാക്കുന്നുണ്ടായിരുന്നു, അന്യഭാഷ സംസാരിക്കുന്നുണ്ട്, പ്രവചിക്കുന്നുണ്ട്. പ്രവചിക്കുന്നവരും മിറക്കിൾസ് പ്രവർത്തിക്കുന്നവരും. അതായത് നിന്റെ നാമത്തിൽ ഞങ്ങൾ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങൾ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ? ഇത്രയും ചെയ്യുന്ന പാർട്ടികൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ഒരു നാളും അറിയുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, അവരെ അറിയാം. കർത്താവിന് അറിയാവുന്നതുകൊണ്ടാണല്ലോ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ വിളിക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് വഴിയെ പോകുന്ന ഒരുത്തരം ചുമ്മാ പോയി എടാ കള്ളാന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ലല്ലോ. അവനെ അറിയാൻ വയ്യാങ്കിൽ എനിക്ക് കയറി വിളിക്കാൻ പറ്റുമോ എടാ കള്ളാ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എനിക്കറിയാം. കർത്താവ് പറഞ്ഞതാണ്, ഞാൻ നിങ്ങളെ അറിയുന്നത് പ്രവചിക്കുന്നവരായിട്ടും ഭൂതങ്ങളെ പുറത്താക്കുന്നവരായിട്ടും വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുന്നവരായിട്ടും ഒന്നുമല്ല. ഞാൻ നിങ്ങളെ അറിയുന്നത് നിങ്ങൾ അധർമ്മം പ്രവർത്തിക്കുന്നവരായിട്ടാണ്. അതിന്റെ അർത്ഥം, അന്ത്യനാളിൽ കർത്താവിന്റെ സന്നിധി ചെല്ലുമ്പോൾ കർത്താവ് നോക്കുന്നത് നിങ്ങൾ പ്രവചിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ടോ, നിങ്ങൾ വീര്യപ്രവർത്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നല്ല. അന്ത്യകാലത്ത് അന്ത്യനാളിൽ ദൈവം നിങ്ങളെ അങ്ങോട്ട് കയറ്റുന്നത് നിങ്ങളുടെ ഈ തരത്തിലുള്ള ഒരു ശുശ്രൂഷ കൊണ്ടോ പെർഫോമൻസ് കൊണ്ടോ അല്ല. പകരം നിങ്ങളുടെ പ്രവൃത്തി എന്തായിരുന്നു എന്നുള്ളത് മാത്രം നോക്കിയാണ്. ഞാനിത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ വഞ്ചന എന്ന് പറയാനുള്ള കാരണം എന്താണ്? അതായത് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന് പറ്റിയിരിക്കുന്ന ഒരു വലിയൊരു വഞ്ചനയുണ്ട്. യു നോ വാട്ട് ഇറ്റ് ഇസ്? ഇൻ ഫാക്ട് വി തിങ്ക് വാട്ട് ഓൾ തിങ്സ് ദാറ്റ് വി ഡു ഇൻസൈഡ് ദ ചർച്ച് ദാറ്റ്സ് ദ തിങ് ദാറ്റ് മേക്സ് അസ് എൻറ്റർ ഇൻ ടു ഹെവൻ. നമ്മുടെ ചിന്ത സഭാഹോളിനകത്ത് വന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതാണ് നമ്മളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതെന്നാണ് നമ്മൾ എങ്ങനെയോ ചിന്തിച്ചിരിക്കുന്നത്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? അതുകൊണ്ട് നമ്മൾ പറയുന്നു, നമ്മുടെ ഇവിടെ ചിന്ത അന്യഭാഷ പറയുന്ന ആൾക്കാർ ആരും നരകത്തിൽ പോകത്തില്ലെന്നാ, അന്യഭാഷ പറയുന്നവരെല്ലാം അങ്ങ് സ്വർഗത്തിൽ പോകും. കാര്യം ബ്രദറെ, പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അന്യഭാഷ പറയുന്ന നമ്മളെങ്ങനെയാണ് നരകത്തിൽ പോകുന്നത്? എടാ, ഇവിടെ അന്യഭാഷ പറയുന്നവന് മാത്രമല്ല, പ്രവചിക്കുന്നവനും ഭൂതങ്ങളെ പുറത്താക്കുന്നവനും വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുന്നവരും അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ അതിൻ്റെ അന്യഭാഷ കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ കയറ്റിവിടുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ് അന്യഭാഷ പറയുന്നവരെല്ലാം സ്വർഗത്തിൽ പോകുന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ഞാൻ എല്ലാ ദിവസവും അന്യഭാഷ പറയുന്ന ആളാണ്, അത് വേറെ കാര്യം. നീ അന്യഭാഷ പറയേണ്ടെന്നൊന്നുമല്ല, എനിക്ക് കാരിസ്മാറ്റിക് ഗിഫ്റ്റ്സ് എല്ലാം ഞാൻ എക്സസൈസ് ചെയ്യുന്ന ആളാണ്. പക്ഷേ എൻ്റെ സ്വർഗപ്രവേശനം ഞാൻ ചെയ്യുന്ന ശുശ്രൂഷയുമായോ ഞാൻ സഭാഹോളിനകത്ത് ചെയ്യുന്ന, ഇതെല്ലാം സഭാഹോളിനകത്ത് ചെയ്ത കാര്യമാണ്. സഭാഹോളിനകത്ത് വെച്ചാണ് ഇവർ പ്രവചിച്ചതും എന്നാണ്, ഭൂതങ്ങളെ പുറത്താക്കിയതും വീര്യപ്രവൃത്തികൾ പ്രവർത്തിച്ചതും എല്ലാം അവരുടെ സഭാഹോളിനകത്തെ അല്ലെങ്കിൽ അവരുടെ റിലീജിയനകത്ത് അവർ ചെയ്ത പ്രവൃത്തികളാണ്. കർത്താവ് പറഞ്ഞു, അത് ഞാൻ കാണുന്നേയില്ല. കാര്യം അതിൻ്റെ മുമ്പിൽ പർവ്വതം പോലെ വന്ന് നിന്നത് എന്താണ്? നിങ്ങളുടെ അധർമ്മമാണ്. അതായത് സഭാഹോളിനകത്തെ പ്രവൃത്തി ഉണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാമെന്ന് ചിന്തിച്ചാൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടെന്നാണ്. ആറ് ദിവസം നിങ്ങൾ സഭയ്ക്ക് പുറത്തെന്ത് ചെയ്യുന്നുള്ളത് നോക്കിയാണ് ദൈവം നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്, അല്ലാതെ ഏഴാം ദിവസം വന്നിവിടുന്ന് ആരാധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. വഞ്ചിക്കപ്പെട്ടു പോകരുത്, വഞ്ചിക്കപ്പെട്ടു പോകരുത്. അതവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഭയങ്കര സ്ട്രോങ് ആണ്. കാരണം ഇത് നമുക്കെല്ലാം പറ്റാവുന്ന അപകടമാണ്. അതായത് നമ്മുടെ ഒരു ചിന്തയുണ്ട്, ദൈവം നമ്മുടെ പ്രവൃത്തിയൊന്നും നോക്കിയൊന്നുമല്ല സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്, ആരാധന നോക്കിയാണെന്ന്. പ്രിയമുള്ളവരെ, ആരാധന നോക്കിയൊന്നും ആരെയും ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. ആരാധന എന്ന് പറയുന്നത് വിശുദ്ധന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ അവരുടെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു എന്താണ്, ദേ ജസ്റ്റ് വൈ യു വർഷിപ്പ് ഗാഡ്. സം പീപ്പിൾ തിങ്ക് ദാറ്റ് ഇഫ് യു വർഷിപ്പ് ഗാഡ് ദെൻ ഗാഡ് കനോട്ട് ഡു എനിത്തിങ് അഗൻസ്റ്റ് യു. ഒരു തെറ്റായ ധാരണയാണ്. നിങ്ങളുടെ വർഷിപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആരാ? കയ്യനും വർഷിപ്പ് ചെയ്തില്ലേ? കയ്യനും ദൈവത്തെ എന്ത് ചെയ്തു? വർഷിപ്പ് ചെയ്തു. ആരാണ് വർഷിപ്പ് ചെയ്യാത്ത ആൾക്കാരാരാണ്? അതൊന്നും ദൈവസന്നിധിയിൽ അതൊന്നും ഒരു ഒരു വിഷയമല്ല. വർഷിപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല പലപ്പോഴും എന്താണ് വർഷിപ്പ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ദൈവത്തോടുള്ള റെസ്പോൺസ് മാത്രമാണ്, അല്ലാതെ ഈ പ്രവൃത്തി അതുകൊണ്ട് അത് വെച്ച് ആരെയും ദൈവം എന്താണ് ഒരാളെ സ്വർഗത്തിലേക്ക് കയറ്റിവിടുകയോ കയറ്റിവിടാതിരിക്കുകയോ ചെയ്തില്ല. എന്നാൽ ദൈവം കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ അന്യായം ചെയ്യുന്നുവെങ്കിൽ, അന്യായം ചെയ്യുന്നവൻ എന്ത് ചെയ്തില്ല? ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പം അന്യായം ചെയ്യുന്നവൻ്റെ കാര്യം പോക്കാണ്, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ കാര്യമില്ല. പിന്നെ മറ്റേ ആളുടെ പ്രശ്നം അവൻ സ്വർഗത്തിൽ പോവോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാത്തത് എന്ത്? അത് അടുത്തുള്ളൊരു ചോദ്യമാണ്. അത് ഇറ്റ് ഡസൻറ്റ് എന്നാണ് അവൻ സ്വർഗത്തിൽ പോവോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. പക്ഷെ അതല്ല അതിനകത്തെ വിഷയം. അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാത്തത് എന്ത്, നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്ത്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നത് അവൻ അന്യായം സഹിക്കണമെന്നും നഷ്ടം സഹിക്കണമെന്നുമാണ്. അല്ലാതെ അന്യായം ആരെങ്കിലും അവനെതിരെ അന്യായം ചെയ്യുമ്പോഴത്തേക്ക് ന്യായത്തിനും നീതിക്കും വേണ്ടി അവൻ പ്രവർത്തിക്കണമെന്ന് ദൈവം, അല്ലെങ്കിൽ അതിനുവേണ്ടി അവന് ന്യായം കിട്ടാനായിട്ട് നിലവിളിക്കണമെന്ന്, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന്, അതിനുവേണ്ടി കേസ് കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്ന വ്യക്തി ദൈവത്തെ അറിയാത്ത വ്യക്തികളാണ്. കാരണം അത് അവിശ്വാസികൾ മാത്രം ചെയ്യുന്നൊരു കാര്യമായിട്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, എനിക്കെതിരെ എനിക്കൊരാൾ എന്നെ ഒരാൾ കളിപ്പിച്ചാൽ ഞാൻ ഉടനെ കൊണ്ട് കേസ് കൊടുക്കുന്നുള്ളതല്ല, അതിനുള്ള അതല്ല അതിൻ്റെ റിമഡി. അതൊരു ഒരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിളല്ല. അന്യായം സഹിച്ചു കൊള്ളാത്തത് എന്ത്? നിങ്ങൾക്കറിയാം ഒറീസയിലെ പ്രോബ്ലംസ് ഉണ്ടായ സമയത്ത് നമ്മളുടെ ജീസസ് മിഷൻ്റെ തന്നെ അവിടെയുള്ള ഒരു ചർച്ച്, അതിനകത്ത് നമ്മുടെ വിശ്വാസികളായ 20 പേരുടെ വീടുകൾ കത്തിച്ചു കളഞ്ഞു. ആ പ്രോബ്ലം ഉണ്ടായ ആ സമയത്ത് തന്നെ, പോലീസ് കർഫ്യൂ ഉണ്ടായിരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ റിസ്ക് എടുത്ത് ഞാൻ അവിടെ കയറിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റുമോ എന്ന് ഒരു അറിയാൻ വയ്യാത്ത രീതിയിൽ ഞാൻ എൻ്റെ സകല സാധനങ്ങളും എക്സെപ്റ്റ് എന്നാണ് ഒരു അതെല്ലാം സകല സാധനങ്ങളെല്ലാം എൻ്റെ ഇൻക്ലൂഡിങ് ഓൾ മൈ ഡോക്യുമെൻറ്റ്സ് ഭുവനേശ്വരി വെച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് ഒരു ജോഡി ഡ്രസ്സും ജസ്റ്റ് ഐ ഹാഡ് മണി അവർക്ക് കൊടുക്കാനായിട്ട് പൈസ ഉണ്ടായിരുന്നു. പൈസ കൊണ്ടുപോയപ്പോൾ എൻ്റെ ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ് അവിടെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ അവിടെ കയറി പോകുന്നത്. എന്തന്നെയല്ല, ആകെ ഒരു ATM കാർഡ് മാത്രം കൊണ്ടുപോയി. എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ തികയാതെ വന്നു കഴിഞ്ഞാൽ ഐ ഹാഡ് ബിഗ് മണി വിത്ത് മീ, പോന്നേ പൊക്കോട്ടെ എന്ന് വെച്ചുകൊണ്ട് തന്നെ. ആൻഡ് ഐ വോണ്ടഡ് ടു ഗിവ് ദം മണി ആൻഡ് ഓൾസോ ഐ ടുക്ക് ആൻ ATM കാർഡ്. പിന്നെ അവിടെ ചെന്നിട്ട് പൈസ എടുത്ത് കൊടുക്കാനായിട്ട് ആൻഡ് ഐ വെന്റ് ദേർ. റിസ്ക് എടുത്ത് കയറി പോയതാ. തിരിച്ച് വന്നാൽ ഏറ്റവും കുറഞ്ഞത് ജീവനോടെ തിരിച്ച് വന്നാൽ, വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഡോക്യുമെൻസ് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. പിന്നെ വരികയാണെങ്കിൽ പിന്നെ നമ്മുടെ ഡോക്യുമെൻസ് എല്ലാം കൂടെ കളയാൻ പറ്റത്തില്ലല്ലോ എന്ന് വെച്ചുകൊണ്ടാണ് ഞാനതെല്ലാം അവിടെ വെച്ചിട്ട് പോയത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ചർച്ചിൽപ്പെട്ട 20 പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഐ വാസ് ജസ്റ്റ് കൺസോളിങ് ദം ആൻഡ് ഐ സെഡ് ഡോണ്ട് വറി. അന്നൊന്നും അറിയത്തില്ല, അന്ന് ഗവൺമെൻറ് എങ്ങനെ ഇടപെടുമെന്നൊന്നും അറിയത്തില്ല. എന്നാൽ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദൈവം സഹായിക്കും. എന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞു, ഡോണ്ട് വറി, നമ്മൾ ആ വീടെല്ലാം പണിയും, നമ്മുടെ ചർച്ച് തന്നെ നിങ്ങൾക്കത് പണിത് തരും എന്നെല്ലാം പറഞ്ഞ് അവരെ ഒത്തിരി ആശ്വസിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗവൺമെൻറ് ഭയങ്കര ഫേവറബിളായിട്ട് ഇടപെടാൻ തുടങ്ങി. വീട് പോയവർക്കെല്ലാം up to ₹50,000 ഗവൺമെൻറ് കൊടുക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പിന്നീട് അവിടെ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന പൈസ വാങ്ങിയത്, അതുകൊണ്ട് ബാക്കിയുള്ള പൈസ എത്ര ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ മിഷൻ നിങ്ങൾക്ക് അത് ചെയ്തു തരും എന്ന് പറഞ്ഞു. കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു. അപ്പോൾ അവിടെയുള്ള നവീൻ പ്രധാൻ എന്ന് പറയുന്ന ഒരു ആദിവാസി ഖന്തോ ഇതിനകത്തുള്ള അവിടുത്തെ നമ്മുടെ പാസ്റ്റർ, അവൻ ആ ചർച്ചിലെ പാസ്റ്റർ അല്ല, ഹീസ് വർക്കിംഗ് സംവേർ എൽസ് ബട്ട് ഹി ബിലോങ് ടു ദാറ്റ് ചർച്ച്. ഇവൻ്റെ വീട് കുറേ കൂടെ വനത്തിനകത്താണ്. ഇവൻ്റെ വീടും ഇതേപോലെ തന്നെ ചേർന്നിരുന്ന മറ്റ് വീടുകളിൽ നിന്ന് അറുത്ത് മാറ്റിയിട്ട് ഇവർ തീയിട്ട് ചുട്ട് കളഞ്ഞതാണ്. ദാറ്റ് ഈസ് ടോട്ടലി ഡിസ്ട്രോയിഡ്. അപ്പം ഞാൻ തേർഡ് ടൈം അവിടെ ചെന്നപ്പോൾ നവീനോട് ചോദിച്ചു, നവീൻ എങ്ങനെയുണ്ട്, നിൻ്റെ വീടിൻ്റെ പണി എന്തായി? ചെയ്യണം. ഞാൻ പറഞ്ഞു, തുടങ്ങിയില്ലേ? ഇല്ല, തുടങ്ങണം. ചോദിച്ചു, വൈ? നിനക്ക് ഗവൺമെൻറ്റിൽ നിന്ന് പൈസ കിട്ടിയില്ലേ? ആ ബാക്കിയുള്ള പൈസ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എത്ര പൈസ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമില്ല, ബിക്കോസ് ഹീ ഈസ് അവർ പാസ്റ്റർ. ഐ സെഡ്, നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ തന്നേക്കാമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഗവൺമെൻറ്റിൽ നിന്ന് പൈസ കിട്ടിയില്ല. വൈ? അപ്പോൾ ഇവൻ പറഞ്ഞെന്നറിയാമോ, ഞാൻ എൻ്റെ വീട് മറ്റുള്ള ഹിന്ദുക്കളുടെ വീടിൻ്റെ കൂട്ടത്തിലിരുന്ന വീടാണ്, അതുകൊണ്ട് ഈ റയറ്റ് ഉണ്ടായപ്പോൾ മൊത്തമായിട്ട് കത്തിച്ച സ്ഥലങ്ങളിലൊക്കെ പോലീസ് വന്ന് FIR എഴുതി. എൻ്റെ വീടിന് വേണ്ടി FIR എഴുതാൻ പോലീസ് വരണമെങ്കിൽ ഞാനൊരു കംപ്ലയിൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. റയറ്റിൻ്റെ സമയത്ത് നോൺ അല്ലെങ്കിൽ ഫെനാറ്റിക്സ് വന്നിട്ട് എൻ്റെ വീട് കത്തിച്ച് കളഞ്ഞു, അതുകൊണ്ട് ഗവൺമെൻറ് എനിക്ക് സഹായമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഒരു കംപ്ലയിൻറ്റ് എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ FIR തരത്തിലെന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടാണ് അവർ എൻ്റെ വീട് കത്തിച്ച് കളഞ്ഞത്? ബിക്കോസ് ഐ എം എ ക്രിസ്ത്യൻ. അങ്ങനെ ക്രിസ്ത്യൻ ആണെങ്കിൽ, ക്രിസ്ത്യൻ ആയതുകൊണ്ടാണ് അവരത് ചെയ്തതെങ്കിൽ, ഞാൻ വേദോസം വായിച്ചപ്പോൾ സമ്പത്തുക്കളുടെ അപഹാരം അവർ സന്തോഷത്തോടെ സഹിച്ചു എന്ന് വേദോസം വായിച്ചു, അതുകൊണ്ട് ഞാൻ കംപ്ലയിൻ്റ് എഴുതി കൊടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, ഇവിടെ കുമ്മനാട്ടുകാരനായ ഒരു പെന്തിക്കോസുകാരൻ ഇത് പറയുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. സി, അവൻ്റെ മനസ്സിൽ ദൈവം, അതാണ് ദൈവം അവൻ്റെ മനസ്സിൽ ക്രിയ ചെയ്തിരിക്കുന്നതായ കാര്യം. അവൻ പറഞ്ഞു ഞാൻ കംപ്ലയിന്റ് എഴുതി കൊടുക്കണമെന്ന് അവർ പറഞ്ഞു. പോലീസ് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഐ എം സോറി, എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം വേദവസം പറയുന്നത് എന്താണ്? സമ്പത്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. ഇവൻ എന്നോട് ഈ കാര്യവും പറഞ്ഞില്ല. ഞാൻ തിരിഞ്ഞ് ചിരിച്ച് എന്താ വീട് പണിയാത്ത പണിയണം എന്നൊക്കെ പറയുന്നുള്ളൂ. പണയം പണവും ചോദിക്കുന്നില്ല, ഈ കാര്യം പറഞ്ഞ് പ്രൊജക്ട് ചെയ്യുന്നില്ല. സി ദിസ് ഈസ് വാട്ട് ഐ സെഡ്. വേദപുസ്തകം ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒറിയാക്കാരൻ എന്താണ്? സമ്പത്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിക്കാൻ തയ്യാറായവനാണ്. നമ്മൾ വലിയ വേദവസം നമുക്കറിയാം അതാണ് ഇതാണ്, നമ്മൾ പറയും ഒറിയാക്കാരാമാർക്കൊന്നും വേദസം അറിയത്തില്ല. വേദസം അറിയാവുന്ന നിങ്ങളോ? ആരാണ് ഭേദം? ദറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. അനുസരിക്കാത്തവൻ വേദവസം അറിയാമെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പലപ്പോഴും അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്നുള്ളത് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അറിയാൻ വയ്യാത്ത അനേകരുണ്ട്. അവരുടെ കാര്യം ആണ് ഞാൻ മൊറമ്പാല എന്ന് പറയുന്ന ഐ മീൻ ദാറ്റ് ഇസ് ഇൻ മൊസാംബിക്കിലെ ഒരു ഇൻറ്റീരിയർ പ്രദേശമാണ്. ഞാനൊരു രണ്ട് ദിവസത്തെ പാസ്റ്റേഴ്സിന് വേണ്ടി അവിടെ ക്ലാസ് എടുത്തതാണ്. രണ്ട് ദിവസത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ മൊറമ്പാലയിൽ ഒരു പാസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, മിഷണറി ഞാൻ 89 തൊട്ട് പാസ്റ്ററാണ്, പക്ഷേ മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കിയിരുന്നു ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലെന്ന്. അപ്പം ഞാനോട് ചോദിച്ചു, അവൻ കുടിക്കും, അവൻ മദ്യപിക്കുന്ന ആളാണ്. ഞാൻ ചോദിച്ചു, നീ വേദസം വായിച്ചിട്ടില്ലേ? എൻ്റെ കൈ നിൻ്റെ വേദസം ഇല്ലെന്ന് ചോദിച്ചു. എൻ്റെ കയ്യിലൊരു പോർച്ചുഗീസ് ബൈബിൾ ഉണ്ട്, പക്ഷേ എനിക്ക് അതുകൊണ്ട് വായിച്ചാൽ അത്രയും ഒന്നും മനസ്സിലാകത്തില്ല. കാര്യം നമ്മളിവിടെയും 10-ാം ക്ലാസ് വരെ പഠിച്ച ഒരാളുടെ കയ്യിലെ ഒരു ഇംഗ്ലീഷ് ബൈബിൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വായിക്കാമോ എന്ന് ചോദിച്ചാൽ വായിക്കാമായിരിക്കും, പക്ഷേ അത് മനസ്സിലാക്കാൻ വേറും അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഹി ഈസ് നോട്ട് ദാറ്റ് മച്ച് എഡ്യൂക്കേറ്റഡ് ബട്ട് ഹി ക്യാൻ റീഡ് ഇറ്റ്, ബട്ട് വായിച്ചാലും അവൻ എന്ത് അത്രയും ഗ്രഹിക്കാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് ഇവൻ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കിയില്ല. അവൻ മദ്യപിക്കുന്ന ആളാണ്, അവൻ തന്നെയല്ല പല പാസ്റ്റേഴ്സും മദ്യപിക്കുന്നവരാണ്. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ ദൈവം ഇവൻ അറിയാൻ വയ്യാത്തത് കൊണ്ടാണല്ലോ. അറിയാവുന്ന എത്രയോ പേര് പഠിച്ച കാര്യങ്ങൾ പ്രായോഗികമാക്കാതിരിക്കുന്നു. മെനി പീപ്പിൾ ഡു നോട്ട് നോ. പക്ഷേ അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയതും നിനക്കറിയത്തില്ല, എന്നിട്ടും നീ എന്താണ് ഇത് ചെയ്യുന്നത്? സമ്പത്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ല, എന്നിട്ടും എന്താണ് വ്യവഹാരത്തിന് പോകുന്നത്? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. എന്നിട്ട് പോൾ പറയുകയാണ്, നിങ്ങളും ഈ വകക്കാരായിരുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. സി ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. നമ്മളാരും സ്വർഗത്തിൽ നിന്ന് നേരെ ഭൂമിയിലോട്ട് പൊട്ടി വീണതല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ചിലരുടെയൊക്കെ ചിന്തയും വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്താ, ഇവർ നേരെ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് പൊട്ടി വീണതാണെന്നുള്ള നിലയിലാണ്. അതായത് ഞാനൊന്നും ഈ വകക്കാരനല്ലായിരുന്നുള്ള രീതിയിലാണ് പലപ്പോഴും ആളുകൾ സംസാരിക്കുന്നത്. പക്ഷെ അങ്ങനൊന്നുമല്ല, നമ്മളെല്ലാം ഈ വകക്കാരൊക്കെ ആയിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വി ഓൾ വെയർ ലൈക്ക് ദിസ്. കാര്യം നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ കാപട്യവും എല്ലാം കിടന്നിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മത്തായിയുടെ സുവിശേഷത്തിൽ അതിൻ്റെ ഞാൻ പെട്ടെന്ന് ഒരു കാര്യം, 12-ാം അധ്യായത്തിൻ്റെ മാത്യു ചാപ്റ്റർ 13, അതിനകത്ത് കർത്താവ് സംസാരിക്കുന്ന ഒരു ഒരു ഭാഗം വേഴ്സ് 33 onwards വായിക്കുമ്പോൾ, മൊത്തമായിട്ട് വായിക്കാൻ എനിക്ക് നേരമില്ല, ഐ ജസ്റ്റ് വോണ്ട് ടു റീഡ് ഇറ്റ്. ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് എന്ന് വയ്പീൻ, അല്ലായെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്ന് വയ്പീൻ. ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത്. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കുക നല്ലത് സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതിനല്ലോ വായ സംസാരിക്കുന്നത്. ദറ്റ് മീൻസ് എത്ര നമുക്ക് ആക്ട് ചെയ്യണം ചെയ്താലും ആ ആക്ട് ചെയ്യുന്നതിനിടയ്ക്കും പെട്ടെന്ന് ഹൃദയം നിറഞ്ഞു വരുന്ന കാര്യങ്ങൾ വായി സംസാരിക്കും എന്നുള്ളതിനകത്ത് സംശയമൊന്നുമില്ല. നമ്മളതിനെയൊക്കെ മറച്ചു വെക്കാനൊക്കെ നോക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആക്ട് ചെയ്യാനായിട്ട് നോക്കുമായിരിക്കും അല്ലേ. ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് ഞാനൊരു മര്യാദ ഭാവിയായി ജീവിക്കുകയായിരുന്നു. എന്തോന്ന് മര്യാദ ഭാവി? എടാ ഭാവിയാണേ മര്യാദ ഇല്ല, മര്യാദയുണ്ടേ ഭാവിയും അല്ല. ചുമ്മാ വെറുതെ നമ്മൾ പറയുന്ന ആക്കുകയാണ്. ഒരു മര്യാദ ഭാവി ആരെങ്കിലും വിളിക്കാമായിരുന്നെങ്കിൽ, മര്യാദ ഭാവി എന്ന് വിളിക്കാമായിരുന്നെങ്കിൽ എൻ്റെ ചിന്ത പോളിനെയാണ്. കാര്യം ന്യായപ്രമാണം സംബന്ധിച്ച് അവനോട് ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരുമില്ലായിരുന്നാണ് പറയുന്നത്. ഹി വാസ് ബ്ലെയിംലെസ് ബിഫോർ ദ ലോ. പക്ഷെ അവൻ അവനെക്കുറിച്ച് തന്നെ വിളിക്കുന്നത് ആ പാപികളും ഞാൻ ഒന്നാമൻ. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഞാൻ ഒരു മര്യാദ പാപിയായിരുന്നെന്ന്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഈ വകക്കാരായിരുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. പക്ഷേ ദൈവം നമ്മളെ ട്രാൻസ്ഫോം ചെയ്തത് കൊണ്ടാണ് കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടായത്. നിങ്ങളിൽ പലരും ഈ വകക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ഇത് നമ്മളും ഇതേപോലെ തന്നെയുള്ള ആൾക്കാരായിരുന്നു. നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലുമെല്ലാം ദുഷ്ടത ഉണ്ടായിരുന്നു. ചിലപ്പോൾ ആളുകൾ പറയുമല്ലോ, എനിക്കെന്നാ വളപ്പോ പൊളപ്പോ വല്ലോ അറിയാമോ എന്ന്. നമുക്ക് ആർക്കും അറിയാൻ വയ്യാത്ത വളപ്പം പൊളപ്പോ ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയത്തില്ലെന്നുള്ള നമ്മുടെ ചിന്തയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾക്ക് അറിയത്തില്ലെന്നാണ് നമ്മുടെ ആക്ട്. അറിയത്തില്ലെന്നുള്ളതാണ് നമ്മുടെ ആക്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ഇതെല്ലാം നമുക്കറിയാമായിരുന്നു തന്നെയല്ല, നമ്മൾ ഇതിനകത്ത് മുഴുകിക്കിടന്നവരാണ്. അതങ്ങ് സമ്മതിക്കാനുള്ള മനസ്സില്ലെങ്കിലുണ്ടല്ലോ, ഒരിക്കലും നമുക്കൊരു ക്ലൻസിങ് ഉണ്ടാകത്തില്ല. നമ്മുടെ ഒരു വലിയ പ്രശ്നം, ഒരു മര്യാദ പാപയ്ക്ക് ഒരിക്കലും അവൻ്റെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ പറ്റത്തില്ല. ഒരു മര്യാദ പാപയ്ക്ക് ഒരിക്കലും അവൻ്റെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ചിന്ത എന്നറിയാമോ, നമ്മളിപ്പോൾ ചെറിയ, ഞാൻ അത്ര വലിയ പാപിയല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചിന്ത കർത്താവ് ഭരിച്ചില്ലായിരുന്നെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു, കർത്താവ് മരിച്ചോക്കി വലിയ വലിയ ഭാവികൾക്ക് വേണ്ടിയാണ്, ഇല്ലെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും തത്തിപ്പിടിച്ച് അവിടെ സ്വർഗത്തിലൂടെ അങ്ങ് കയറി പറ്റാൻ പറ്റുമായിരുന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നോ, നമുക്ക് ദൈവം ചെയ്ത ഉപകാരം എന്താണ്? അവൻ എന്താണ് നമ്മളെ അവൻ്റെ ആത്മാ, നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും ക്രിസ്തുവിൻ്റെ നാമത്തിലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. മൂന്ന് കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വി വർ വാഷ്ഡ്, വി വർ ജസ്റ്റിഫൈഡ് ആൻഡ് വി വർ ക്ലെൻസ്ഡ്. നമ്മൾ നീതീകരണം പ്രാപിച്ചു, നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചു, നമ്മൾ കഴുകൽ പ്രാപിച്ചു. വാഷിംഗ്, കർത്താവ് നമ്മളെ കഴുകിയത് കൊണ്ടാണ്. എന്തുകൊണ്ടൊക്കെയാണ്? രണ്ട് കാര്യങ്ങളോട് പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട്, ക്രിസ്തുവിൻ്റെ നാമത്തിനാലും ദൈവത്തിൻ്റെ ആത്മാവിനാലും നമ്മൾ നീതീകരിക്കപ്പെട്ടു, നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടു, നമ്മൾ കഴുകൽ പ്രാപിച്ചു. വി ആർ ക്ലെൻസ്ഡ്, വി ആർ ജസ്റ്റിഫൈഡ്, വി ആർ ജസ്റ്റിഫൈഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ റോമാലേഖനം 5:9 ഒൻപത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, വി ഹാവ് നോ ടൈം ടു റീഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഓൾ ദോസ് പാസേജസ്, ബട്ട് സ്റ്റിൽ വി ജസ്റ്റ് നീഡ് ടു നോ വാട്ട് ഹാപ്പൻ. എന്താണ് നമുക്ക്, നമ്മൾ നല്ലവരായിരുന്നത് കൊണ്ടൊന്നുമല്ല, നമ്മളുടെ ഈ അവസ്ഥ അല്ലെങ്കിലുള്ള, ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ചേഞ്ച് ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ പറയുന്ന യാതൊരു കാര്യങ്ങൾ കൊണ്ടും പ്രയോജനം ഉണ്ടാകുന്നില്ല എന്ന് നിങ്ങൾ അറിയണം. റോമൻസ് ചാപ്റ്റർ 5:9-11, വെൻ വി റീഡ് ഇറ്റ്, വി റീഡ് ദേർ, വി ആർ ജസ്റ്റിഫൈഡ് ബൈ ഹിസ് ബ്ലഡ്. വി ആർ ജസ്റ്റിഫൈഡ്. ആ ജസ്റ്റിഫിക്കേഷനാണ് ശരിക്കും ദൈവവുമായിട്ട് നമുക്ക് ആക്സസ് ഉണ്ടാക്കി തരുന്നത്. റോമൻസ് ചാപ്റ്റർ 5:1-11, യു നീഡ് ടു റീഡ് ഇറ്റ് വെരി തൊറലി. കാരണം നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നിൽക്കാനായിട്ട് യാതൊരു യോഗ്യതയില്ലായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ദൈവത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതിരുന്ന സമയത്ത്, നമുക്ക് കർത്താവുമായിട്ടുള്ള ആക്സസ് ഉണ്ടാക്കുന്നത് ഇറ്റ് ഇസ് ദ ബ്ലഡ് ഓഫ് ജീസസ്. ഇഫ് ജീസസ് വാസ് നോട്ട് ഡൈയിങ്, യു കുഡ് നെവർ എൻറ്റർ ഇൻ ടു ദ പ്രസൻസ് ഓഫ് ഗാഡ്. അല്ലെങ്കിൽ നിങ്ങൾ എത്ര നല്ല പാപിയായിട്ട് ജീവിച്ചാലും, എത്ര മര്യാദ പാപിയായിട്ട് ജീവിച്ചാലും, നിങ്ങൾ പാപിയാണ്. പാപിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയത്തില്ല. അവിടെ എന്താവശ്യമുണ്ട്? ദ ബ്ലഡ് ഓഫ് ജീസസ് ക്ലെൻസസ് ഓൾ ദ സിൻസ്. കർത്താവിൻ്റെ രക്തമാണ് നമ്മുടെ പാപങ്ങളെ ദൂരീകരിച്ചത്, നമ്മളെ നീതീകരിച്ചത്. നീതീകരിക്കുക എന്നുള്ള വാക്ക് തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ്. നീതീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഈ പോഡിയം എൻ്റെ, നിങ്ങൾക്കും എനിക്കും മധ്യത്തിൽ ഈ പോഡിയം ഉള്ളതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്തോട്ട് വരാൻ പറ്റത്തില്ല. സോ ദർ ഇസ് സംതിങ് ഇൻ ബിറ്റ്വീൻ യു ആൻഡ് മീ. എന്നാൽ ഈ പോഡിയം ഇടുന്നിടത്ത് മാറ്റിക്കഴിഞ്ഞാൽ, ആ മാറ്റിക്കളയുന്നതിനെയാണ് അല്ലെങ്കിൽ നീതീകരിക്കുക എന്ന് പറയുന്ന വാക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദർ ഇസ് സംതിങ് ഇൻ ബിറ്റ്വീൻ യു ആൻഡ് ഗാഡ് ആൻഡ് വെൻ ഇറ്റ് ഇസ് റിമൂവ്ഡ്, വെൻ ഇറ്റ് ഇസ് ടേക്കൺ അവേ, അതാണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ബ്ലഡ് ഓഫ് ജീസസ് ദാറ്റ് മെയ്ഡ് യു ഫ്രീ ടു എൻറ്റർ ഇൻ ടു ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഇറ്റ് ഗേവ് യു ആക്സസ് ടുവേർഡ്സ് ഗാഡ്. ദൈവത്തിങ്കിലേക്ക് ആക്സസ് കിട്ടി എന്നുള്ളതാണ് പ്രവേശനം. അല്ലെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുകയായിരുന്നു, പക്ഷേ കർത്താവ് മരിച്ച യേശു ക്രിസ്തുവിൻ്റെ, ദർ വാസ് എ ബിഗ് വാൾ. കർത്താവിനും ദൈവത്തിനും നമുക്ക് മധ്യത്തിൽ പാപത്തിൻ്റെ ഒരു വലിയ വൻമതിലുണ്ടായിരുന്നു. യു നോ വാട്ട് ഹാപ്പൻ? യേശു ക്രിസ്തുവിൻ്റെ രക്തം വന്ന് ഈ പാപത്തേലോട്ട് വീണ് കഴിഞ്ഞപ്പോൾ അതങ്ങ് ഉരുകിപ്പോയി. അത് ഉരുകിപ്പോയതുകൊണ്ട് ഇത് ഇടിഞ്ഞു പോവുകയല്ല, ഇടിഞ്ഞു പോയാലും പിന്നെയും കല്ലവിടെ കിടക്കുമല്ലോ, ഇല്ലേ? ഇത് ഇടിഞ്ഞു പോവുക പോലുമല്ല, എന്താണ്, ഇതങ്ങ് ഉരുകിപ്പോയി. ആ ഉരുകിപ്പോയത് കൊണ്ട് ഇപ്പം നമുക്കും ദൈവത്തിനും മധ്യത്തിൽ എന്തുണ്ട്? ആക്സസ് ഉണ്ട്. വി ക്യാൻ എൻറ്റർ ഇൻ ടു ദ പ്രസൻസ് ഓഫ് ഗാഡ്. പക്ഷേ നേരത്തെ മതിലുണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോഴും നമുക്കും ദൈവത്തിനും മധ്യത്തിൽ ഒരു സാധനം ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് ദ വാൾ ഓഫ് സിൻ, ബട്ട് ഇറ്റ് ഈസ് ദ ബ്ലഡ് ഓഫ് ജീസസ്. ഇതിനെ ഉരുക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് കിടക്കുന്നത് യേശുവിൻ്റെ രക്തത്തിൻ്റെ വലിയ ഒരു പൂളാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആക്സസ് കിട്ടണമെങ്കിൽ ഇനി എന്തോ ഇടന്നറിയാമോ, ഈ രക്തത്തിൻ്റെ പൂളിലൂടെ, ആ രക്തത്തിൻ്റെ, യേശുവിൻ്റെ രക്തത്തിൻ്റെ ആ നദിയിലൂടെ അല്ലെങ്കിൽ ആ പൂളിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പുറത്ത് കിടക്കണം. അതായത് ദൈവത്തിങ്കിലേക്ക് പ്രവേശിക്കാൻ ചുമ്മാ കയറി ചെല്ലാൻ പറ്റത്തില്ല, ഇതിലേക്ക് കൂടെ മാത്രമേ പറ്റുള്ളൂ. നേരത്തെ കയറാനേ പറ്റത്തില്ലായിരുന്നു, ബിക്കോസ് ദർ വാസ് സിൻ ഇൻ ബിറ്റ്വീൻ യു ആൻഡ് ഗാഡ്. ബട്ട് നൗ ഇറ്റ്സ് സംതിങ് ഡിഫറെന്റ്, വേറെ ഒന്നാണ്. എന്താണ്? ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വാൾ, നൗ ദർ ഇസ് എ പോണ്ട്, എ പൂൾ ഓഫ് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സോ വാട്ട് ഹാപ്പൻസ്, യേശുവിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം? അവന്റെ രക്തത്തിൽ കുളിച്ചപ്പുറത്ത് കയറണം. That's the only way you can enter into the presence of God. യേശുവിന്റെ രക്തത്തിലൂടെ ഇറങ്ങി കഴുകൽ പ്രാപിച്ച് അപ്പുറത്ത് എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നേരത്തെ നമ്മൾ അന്യായം ചെയ്യുന്നവരായിരുന്നു, നേരത്തെ നമ്മൾ ഈ പറയുന്ന എല്ലാ പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ പാപങ്ങളെയെല്ലാം എന്താണ്, അവന്റെ രക്തം എന്ത് ചെയ്തിരിക്കുന്നു, റിമൂവ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ആ പൂളിലൂടെ കയറി അപ്പുറത്ത് ചെന്നാലേ നീതീകരിക്കപ്പെട്ടവരാവുകയുള്ളൂ. അതുകൊണ്ടാണ് അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം എന്ന് പറയുന്നത്. വി ആർ ജസ്റ്റിഫൈഡ് ബൈ ഹിസ് ബ്ലഡ്. ഇതിൽ കുറഞ്ഞ ഒരു കാര്യമില്ല. അത് ഏത് പാപിയും ഇതിലെ കൂടെ കയറി ഇറങ്ങിയാലേ പറ്റുള്ളൂ. അല്ലാതെ ആർക്കും പറയാൻ പറ്റത്തില്ല, എന്താ ഞാൻ അത്രയും വലിയ പാപം ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഒരു വള്ളത്തെ പോകാമെന്ന് പറയാൻ പറ്റത്തില്ല, പറ്റത്തില്ല. ഇഫ് യു വോണ്ട് ടു ബി ജസ്റ്റിഫൈഡ് ആൻഡ് ഇഫ് യു വോണ്ട് ടു ഹാവ് ആക്സസ് വിത്ത് ഗാഡ്, യു നീഡ് ടു ഡിപ്പ് യുവർ സെൽഫ് ഇൻ ദ പൂൾ ഓഫ് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദേർ ഇസ് നോ അതർ വേ, ദേർ ഇസ് നോ അതർ വേ. വേറെ ഒരു വഴിയും അതിനില്ല. അതുകൊണ്ട് യു ആർ ക്ലെൻസ്ഡ്, യു ആർ വാഷ്ഡ്. നമ്മൾ എഹെസ്കേൽ പ്രവചനം അതിൻ്റെ 36 അധ്യായം വായിക്കുമ്പോഴത്തേക്ക് ഒരു ക്ലെൻസിങ് ഏജന്റ് ആയിട്ട് ഹോളി സ്പിരിറ്റ് വർക്ക് ചെയ്യുന്ന നമ്മളവിടെ കാണുന്നത്. എഹെസ്കേൽ പ്രവചനം ചാപ്റ്റർ 36 വേഴ്സ് 25 എന്നുള്ള പറയുന്നത്, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. നിർമ്മല ജലം തളിക്കും എന്നുള്ള വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ തളിക്കും എന്നുള്ള വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഐ വിൽ വാഷ് യു വിത്ത് പ്യുവർ വാട്ടർ, അല്ലെങ്കിൽ ഈ വാഷ് എന്നുള്ളത് നമ്മൾ ശരിക്കും ഈ കാറൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്നത് പോലെ എന്താണ്, വെള്ളം ശരിക്കും ഇത് ചെയ്യുമെന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങളെ കൊണ്ട്, നിങ്ങളെ എന്താ ആ വാഷിംഗ് ഇസ് സ്പ്രിങ്കിൾ. സ്പ്രിങ്കിൾ എന്ന് പറയുമ്പോൾ അത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് യുനോ ഒരു ഒരു സ്മോൾ കൈൻഡ് ഓഫ് പോറിങ് വാട്ടർ. ബിക്കോസ് ഇപ്പം നമ്മളിപ്പോൾ കാറ് വാഷ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം ആലോചിച്ച് നോക്കി, നമുക്കിപ്പം ഒരു എന്നാ ഒത്തിരി ചെളി പിടിച്ചിരിക്കുന്ന ഒരു കാറ് വാഷ് ചെയ്യണമെങ്കിൽ കല്ലിട്ട് ഉടയ്ക്കാൻ പറ്റത്തില്ല. കല്ലിട്ട് ഉടച്ച് വേണമെങ്കിൽ എന്താ നമുക്ക് ചെളി കളയാൻ പറ്റും, പക്ഷെ അതിൻ്റെ കൂടെ എന്തുകൂടെ പോവും, ആ പെയിൻറ്റൂടെ പോവും. പക്ഷെ കർത്താവിൻ്റെ പരിപാടി അതല്ല. കർത്താവ് എന്ത് ചെയ്യാണ്, വെള്ളം നിർമ്മല ജലം തളിക്കും. ദാറ്റ് ഈസ് ദാറ്റ് സെയ്സ് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ്. സോ ദ സ്പിരിറ്റ് ഹെൽപ്പ് യു ടു ബി ക്ലെൻസ്ഡ് ബൈ ഗാഡ്. ദ ഹോളി സ്പിരിറ്റ് ക്ലെൻസസ് യു. പരിശുദ്ധാത്മാവ് ഒരു ക്ലെൻസിങ് ഏജന്റ് ആണ്. പരിശുദ്ധാത്മാവ് നമുക്കങ്ങ് ഭയങ്കര ശക്തി തരുന്നത് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ഹോളി സ്പിരിറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഹീ ക്ലെൻസസ്. അവൻ നമ്മളെ എന്ത് ചെയ്യുന്നു, അവൻ കഴുകുന്നു. നമ്മുടെ പാപങ്ങളെല്ലാം അവൻ കഴുകി ശുദ്ധീകരിക്കുന്നു. നിങ്ങളുടെ സകല മലിനതകളും, സകല സകല എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അതിൻ്റെ അർത്ഥം എന്നറിയാമോ, മോളിലുള്ള പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെറിയ കാര്യങ്ങൾ മാത്രമൊന്നുമല്ല, എന്താണ് അതിൻ്റെ ഡീപ്പ് വേയിൽ തന്നെയുള്ള സകല, അങ്ങനെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, അതാണല്ലേ. വാട്ട് ഈസ് റിട്ടൻ ദയർ, നിങ്ങൾ നിങ്ങളുടെ സകല മലിനതകളെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഇത് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളൊക്കെ ചിന്തിക്കുന്നതെന്നറിയാമോ, കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞാലും പിന്നെയും ചിലതൊക്കെ അതിനകത്ത് കിടക്കുമെന്നാണ്. അതുകൊണ്ട് ആൾക്കാർ പറയുന്നത്, എൻ്റെ ബ്രദറെ ഈ കോപം പോകത്തില്ല, എനിക്ക് വല്യപ്പന്മാർ തൊട്ടേ ഉള്ളതാ, ഇത് പോകത്തില്ലെന്ന്. ഇത് പോകത്തില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ പോകത്തില്ല. ബ്രദറെ ഇത് എല്ലാം അങ്ങനെ അങ്ങ് മാറുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, യുനോ ഈവൻ ബിലീവേഴ്സ് ഡു നോട്ട് ബിലീവ്. വിശ്വാസികൾ എന്ന് പറയുന്നവർ തന്നെ ഇന്ന് എന്ത് വിശ്വസിക്കുന്നില്ല, യേശു ക്രിസ്തു നമ്മളെ ക്ലെൻസ് ചെയ്യുമ്പോൾ ടോട്ടൽ ക്ലെൻസിങ് നടക്കുമെന്ന് ഇന്ന് പല ആളുകളും വിശ്വസിക്കുന്നില്ല. തലയിൽ വിശ്വസിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ആ ടോട്ടൽ ക്ലെൻസിങ് നടന്നില്ല എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു സങ്കടവുമില്ലല്ലോ. ഇനി നിങ്ങൾ സഭായോഗം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ, അല്ലെങ്കിൽ സഭായോഗത്തിന് വന്നിരിക്കുമ്പോൾ, കഴിഞ്ഞ ആഴ്ച നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച മലിനതകളെ ഓർത്തിട്ട് ഒരു കരച്ചിൽ നമുക്കില്ലല്ലോ. നമ്മൾ ഇതിനെന്നറിയാമോ, ഓ കുറച്ചൊക്കെ ഞാൻ പണ്ടത്തെക്കാളൊക്കെ ഭേദമാണ് ബ്രദറെ എന്നാ പറയുന്നത്. അങ്ങനെ പണ്ടത്തെക്കാൾ ഭേദമാക്കുന്ന ഒന്നല്ല ക്രിസ്ത്യാനിത്വം. When you are in Christ, you are a new creation. നിങ്ങൾ ക്രിസ്തുവിലാകുമ്പോൾ നിങ്ങളൊരു പുതിയ സൃഷ്ടിയാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ റീപെയിന്റിംഗ്, ഇറ്റ് ഈസ് റീപെയിന്റിംഗ്. സം പീപ്പിൾ തിങ്ക് ദാറ്റ് റീപെയിന്റിംഗ് ഈസ് റീപെയിന്റിംഗ്. ഇത് റീപെയിന്റിംഗ് ഒന്നുമല്ല. നമ്മൾ ഈ പല വർക്ക്ഷോപ്പുകളിലും വണ്ടി റസ്റ്റ്, ഒത്തിരി റസ്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, എന്നാ പാച്ച് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഒത്തിരി തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ചിലവരെന്നറിയാമോ അതിൻ്റെ മണ്ടയ്ക്കൂടെ പെയിൻറ് ചെയ്തിങ്ങ് തരും. പക്ഷേ ഇതിനകത്ത് എന്തോ ഇരിപ്പുണ്ട്, ഈ തുരുമ്പെല്ലാം ഇരിപ്പുണ്ട്. തുരുമ്പിരിപ്പുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആഫ്റ്റർ സം ടൈം എഗെയിൻ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് പോലെ, സഭായോഗത്തിലോ മീറ്റിങ്ങിലോ വന്നിരുന്ന് ഒന്ന് പാട്ടുപാടി ആരാധിച്ച് കയ്യുമൊക്കെ ഒരു എക്സസൈസ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്ക് ആളുകളുടെ ചിന്ത, ഓ ദിസ് ഇസ് ഇനഫ് എന്നാണ്. പക്ഷേ കർത്താവ് നിങ്ങളെ നിർമ്മലീകരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ സകല മലിനതകളെയും, ഓൾ യുവർ ഇനിക്വിറ്റീസ്. ഇത് പെന്തിക്കോസ്റ്റ് സഭകളിൽ പഠിപ്പിക്കണം പ്രിയമുള്ളവരെ. സമ്പൂർണമായ ശുദ്ധീകരണം ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് പഠിപ്പിക്കാത്ത പെന്തിക്കോസ്റ്റ് സഭ, ഐ ആം സോറി ഫോർ ഇറ്റ്. നമ്മുടെ എല്ലാ നമ്മളങ്ങ് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് ഇത്രയൊക്കെ പറ്റുള്ളൂ, ഇത്രേ പറ്റുള്ളൂ, നമ്മളങ്ങ് രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആമായി റൈറ്റ്? ഞാൻ പറയുന്നത് ശരിയാണോ? നിങ്ങളിതിനൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് പൂർണ്ണമായും പാപത്തിൽ നിന്നുള്ളൊരു വിടുതൽ കിട്ടുമെന്ന് ഇന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇവൻ കൾട്ട് ഗ്രൂപ്പിലാണെന്ന് പറയും. കർത്താവ് നമ്മുടെ സകല മലിനതകളും പോക്കുമെന്ന് ഞാൻ പ്രസംഗിച്ചാൽ പറയും, ഇയാളിപ്പം ഏതാണ്ട് കൾട്ട് ഗ്രൂപ്പിൽ എങ്ങാണ്ടാണ്. കാര്യം ഇപ്പോൾ ആകെപ്പാടെ വിശുദ്ധി പ്രസംഗിക്കുന്നത് കൾട്ട് ഗ്രൂപ്പുകാരനേ ഉള്ളൂ. പെന്തിക്കോസുകാരൻ പണ്ട് പ്രസംഗിക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ആരാണ്? ഈ കൾട്ട് ഗ്രൂപ്പുകളിൽ പെട്ടോലേ ഉള്ളൂ. എന്താണ് ഹോളിനെസ് പ്രസംഗിക്കുന്നത്? ഇന്നിപ്പോൾ ഹോളിനെസ് പ്രസംഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ കൾട്ട് ഗ്രൂപ്പിലാണെന്ന് പറയും. വന്ന് വന്ന് എന്ത് പ്രസംഗിച്ചു കഴിഞ്ഞാലും എനിക്ക് വേണ്ടിയാണെന്ന് ആരും ഏറ്റെടുക്കത്തില്ല. ഞാനൊരിക്കൽ ഇന്ത്യക്ക് പുറത്തുള്ളൊരു ചർച്ചിൽ, ഒരു മലയാളി ചർച്ച, അവിടെ പാസ്റ്ററിലാണ സമയത്ത് പാസ്റ്റർ എന്നെ ഏൽപ്പിച്ചിട്ട് സഭായോഗം ഏൽപ്പിച്ചിട്ട് പോയി. സഭായോഗത്തിന് ഞാൻ പ്രസംഗിച്ചത് ക്രിസ്ത്യൻ കമ്മിറ്റ്മെൻ്റാണ്. കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ പ്രസംഗിച്ച് കഴിഞ്ഞ് അവസാനം ഒരു അച്ചായൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു, കർത്താവേ സുവിശേഷ വേലക്കാർക്ക് വേണ്ടി നീ നൽകിയ സന്ദേശത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നതെന്ന്. അതായത് അവിടെയുള്ളവർക്ക് വേണ്ടിയല്ല, ആർക്ക്? സുവിശേഷ വേലക്കാർക്ക് വേണ്ടി നിന്റെ ദാസൻ നൽകിയ സന്ദേശത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നതെന്ന്. സഭായോഗത്തിനാണ്. അന്നവിടുത്തെ പാസ്റ്റർ പോലും അവിടെ ഇല്ല, ഞാനേ ഉള്ള ആകെപ്പാടെ അവിടെ ഒരു ഫുൾ ടൈം മിനിസ്റ്റർ ആണ്. അപ്പോൾ ഞാൻ പ്രസംഗിച്ച് എന്നോട് തന്നെ ആയിപ്പോകുമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്ന് കമ്മിറ്റ്മെൻ്റ് അങ്ങനൊന്നും നടക്കത്തില്ല ബ്രദറെ. എന്നാൽ വിശ്വാസിയായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ജഡത്തിലല്ലയോ ബ്രദറെ ജീവിക്കുന്നത്, ജഡത്തിലല്ലയോ. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കാണ് ജഡത്തിലല്ലയോ ബ്രദറെ ജീവിക്കുന്നതെന്ന്. ജഡത്തിലാ, പക്ഷേ ഈ ജഡത്തിലാണ് യേശു ക്രിസ്തു ജീവിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ജഡത്തിലാണ് യേശു ക്രിസ്തു ജീവിച്ചതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. So God wants you to live a holy life. അത് നിങ്ങളൊന്ന് മനസ്സിലാക്ക. അതുകൊണ്ടാണ് അവൻ കഴുകുമ്പോൾ എന്താണ്, നിങ്ങളെ സകല മലിനതകളെയും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും. ശുദ്ധീകരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ്, നമ്മളിപ്പോൾ യോഹന്നാന്റെ ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. സോ നോക്കുക, ഇവിടുത്തെ ആ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ പ്രത്യേകതയാണ്. ഒന്ന്, എട്ടാമത്തെ വാക്യത്തെ നമ്മൾ കാണുന്നു, നമുക്ക് പാപം. ഏഴാമത്തെ വാക്യത്തെ നമ്മൾ കാണുന്നു, അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിലിരിക്കും നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ പോക്കി എന്നുള്ള വാക്കാണ് ഞാൻ എംഫസൈസ് ചെയ്യുന്നത്. അതേ വാക്യം തന്നെ താഴെ പറയുന്ന എന്താണ്, അവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തൻ. അതായത് ഫോർഗിവ്നെസ് ഓഫ് സിൻ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം, പാപക്ഷമ എന്ന് പറയുന്നതല്ല ഇവിടുത്തെ വിഷയം, പാപങ്ങളെ പോക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് പാപങ്ങളെ ക്ഷമിക്കാനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പാപങ്ങളെ ക്ഷമിക്കാൻ വേണ്ടി മാത്രമല്ല യേശു ക്രിസ്താവ് ഭൂമിയിലേക്ക് വന്നത്, അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാനിരിക്ക കൊണ്ട് അവൻ യേശു എന്ന് പേരിടുന്നു എന്നാണ്. അല്ലാതെ അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് ക്ഷമിക്കാനിരിക്കുന്നത് കൊണ്ടല്ല, വിടുവിപ്പാനിരിക്കുന്നത് കൊണ്ട്. പെന്റിക്കോസ്റ്റൽസ് എംഫസൈസ് ചെയ്യേണ്ടതായ പെന്റിക്കോസ്റ്റൽസ് പാപമോചനത്തിന് ഒത്തിരി എംഫസൈസ് ചെയ്യുന്നുണ്ട്. അത് കൾട്ട് ഗ്രൂപ്പുകളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഗ്രേസ്, ഗ്രേസ് പ്രീച്ചേഴ്സ്. ഗ്രേസ് പ്രീച്ചേഴ്സ് എന്നാ പറയുന്ന അറിയാമോ? ഗാഡ്സ് ഗ്രേസ് ഈസ് എബവ് ഓൾ യുവർ സിൻസ്. Your sins cannot hinder the grace of God. അതുകൊണ്ട് പാപം ചെയ്താലും കുഴപ്പമില്ല. എന്താണ്? കർത്താവിൻ്റെ കൃപ ഇങ്ങനെ ഒഴുകി താഴോട്ട് വന്നോളും, അത് നമ്മുടെ പാപങ്ങളെല്ലാം മോചിച്ചു തരും. പ്രിയമുള്ളവരെ, പാപങ്ങൾ മോചിക്കുക എന്ന് പറയുന്നതും പാപങ്ങൾ പോക്കുക എന്ന് പറയുന്നതും രണ്ടാണ്. നമ്മളെല്ലാം പഠിപ്പിക്കുന്നത് പാപമോചനമേ ഉള്ളൂ. പെന്തക്കോസ്തുകാരൻ ഇന്ന് പഠിപ്പിക്കുന്ന അത്രേ ഉള്ളൂ പാപമോചനം. അത് സഭായോഗത്തിനും അത്രേ ഉള്ളൂ. അതുകൊണ്ട് എന്താണെന്ന് അറിയാമോ? എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ എന്നിട്ട് എന്ത് പറയും? കർത്താവ് ഇന്ന് ഒത്തിരി പാപം ചെയ്തു, കർത്താവ് ക്ഷമിക്കണേ. കർത്താവേ, എന്തിനാണ്? നാളെ ചെയ്യാനാ, അല്ലാതെ വേറെ ഒന്നിനുമല്ല. പിറ്റേ ദിവസവും വൈകുന്നേരം പറയും, കർത്താവ് ഇന്ന് ഒത്തിരി പാപം ചെയ്തു, കർത്താവ് ക്ഷമിക്കണേ. കർത്താവേ, എന്നും പാപം ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതമല്ല. നിന്റെ പാപങ്ങളെ ക്ഷമിക്കാൻ മാത്രമല്ല കർത്താവ് വന്നത്, നിന്റെ പാപങ്ങളെ പോക്കുവാനാണ് കർത്താവ് വന്നത്. ഒരു വല്യമ്മച്ചി ഉണ്ടായിരുന്നു, എല്ലാ ആഴ്ചയും വന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറാലകളുണ്ട് കർത്താവേ. മാറാലകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? എന്താണ്? ചെലന്തി വലകൾ ഉണ്ട് കർത്താവേ, ഒത്തിരി ചെലന്തി വലയുണ്ട്. നീ നിന്റെ ശുദ്ധീകരിക്കുന്ന, അല്ലെങ്കിൽ നീ നിന്റെ ചൂരുമായി വന്ന് കർത്താവേ ഈ ചെലന്തി വലയെല്ലാം നീ തൂക്കണമേ കർത്താവ്. എന്നും ഇത് തന്നെ പ്രാർത്ഥിക്കും. ഒരു ദിവസം പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിച്ചു, കർത്താവേ അതിൻ്റെ കൂട്ടത്തിൽ, കർത്താവേ ഇന്ന് ആ ചൂരുമായിട്ട് വരുന്ന കൂട്ടത്തിൽ ചെലന്തി വല തൂക്കുന്ന കൂട്ടത്തിൽ ആ ചെലന്തിയെ കുടങ്ങ് തല്ലിക്കൊല്ലണേ കർത്താവേ. നമ്മുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ മുഴുവൻ പ്രാർത്ഥന എന്താണെന്ന് അറിയാമോ? ചെലന്തി വല തൂക്കണേ, ചെലന്തി വല തൂക്കണേ എന്നാണ്. ചെലന്തിയെ കൊല്ലത്തില്ല. I'm not joking. ഞാൻ പറഞ്ഞത് ഇതൊരു വലിയൊരു യാഥാർത്ഥ്യമാണ്. This is the basic problem we are facing in our faith or our doctrine. കർത്താവ് വന്നത് പാപങ്ങളെ മോചിക്കാൻ മാത്രമല്ല, എന്തിനാണ്? പാപങ്ങളിൽ നമ്മളെ വിടുവിക്കുവാൻ വേണ്ടിയാണ്. തീർച്ചയായും നിങ്ങൾക്ക് വിജയകരമായി കർത്താവിനെ പിൻപറ്റുവാൻ കഴിയും. അവൻ നിങ്ങളുടെ പാപങ്ങളെ പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അതുകൊണ്ട് അടിസ്ഥാനപരമായി ഈ ചിന്ത കളയണം. എന്ത്? ജലത്തിലല്ലയോ ബ്രദറെ ജീവിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? ഇതെല്ലാം നമ്മുടെ സ്വാർത്ഥമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന എന്താണ്? എനിക്ക് മാറാൻ വയ്യ, അത്രേ ഉള്ളൂ. എനിക്ക് ചേഞ്ച് ആകാൻ വയ്യ. എല്ലാ മെസ്സേജസും നമുക്ക് ചേഞ്ച് വേണ്ടാത്ത മെസ്സേജ് കേൾക്കാനാണ് എല്ലാവർക്കും സന്തോഷം. എന്നെ ചേഞ്ച് ചെയ്യുന്ന, ട്രാൻസ്ഫോം ചെയ്യുന്ന മെസ്സേജ് കേൾക്കാൻ ആർക്കും സന്തോഷമില്ല. നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ ആ രീതിയിലാണ്. ഒരു അമ്മച്ചി, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഐ പി എസിലൊരു പാസ്റ്ററാണ്, കുര്യാക്കോസ് തോട്ടത്തിൽ. അപ്പം മോട്ടി ഞങ്ങൾ വിളിക്കുന്നത്. മോട്ടിൻ്റെ അടുത്ത് ഒരു മോട്ടി പാസ്റ്ററായിരുന്ന സമയത്തും ഇപ്പോഴും പാസ്റ്ററാണ്. ഒരു ചർച്ചിൽ ഒരു അമ്മച്ചി വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററേ ഞാനൊരു ദർശനം കണ്ടു. അതിൻ്റെ അർത്ഥം എന്നാ? ഉടനെ പാസ്റ്റർ പറഞ്ഞു, അമ്മച്ചി എന്നെ ചുമ്മാ വെറുതെ വിഷമിപ്പിക്കാതെ എന്തോ ആ ദർശനമെന്ന് പറ, ചുമ്മാ നെബുക്കദ്നേസറിനോട് പറഞ്ഞ പോലെ പറയാതെ എന്തോ ആ ദർശനമെന്നുള്ളതൊന്ന് പറ. അത് നമ്മുടെ സഭയിൽ ഞാനൊരു കുഞ്ഞിനെ കണ്ടു, എ ന്യൂ ബോൺ, ഒരു ബേബി. എന്താ അതിൻ്റെ അർത്ഥം? പാസ്റ്റർ പെട്ടെന്ന് പറഞ്ഞു, അതിപ്പോൾ അമ്മച്ചി കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ ദൈവരാജവകാശമാക്കിയിരുന്ന്, അതുകൊണ്ട് അമ്മച്ചി അമ്മച്ചിയുടെ ദുശാഢ്യവും ഈ മറ്റുള്ളവരുടെ അസൂയയും ഈ പകയും ഈ കൂട്ടിപ്പിടിപ്പിലും ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു ശിശുവിൻ്റെ സ്വഭാവം ഉണ്ടാകണമെന്നാണ് കർത്താവ് ഉദ്ദേശിക്കുന്നതെന്ന്. അമ്മച്ചി പറഞ്ഞു, പാസ്റ്ററെ അതല്ല, അതല്ല പാസ്റ്ററെ, അതല്ല അതിൻ്റെ അർത്ഥം. ഉണ്ടെ ചോദിച്ചു, പിന്നെന്താ അർത്ഥം? അത് ദൈവം നമ്മുടെ സഭയിൽ അനേക പുതിയ ആത്മാക്കളെ തരാൻ പോയാ. പുതിയ ആത്മാക്കളെ തരാൻ പോകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റർക്ക് സന്തോഷം, കാര്യം പുതിയ ആത്മാക്കളെ കിട്ടും, നമുക്കെല്ലാം സന്തോഷമല്ലേ, വിശ്വാസികൾക്കെല്ലാം സന്തോഷം, അമ്മച്ചിക്ക് സന്തോഷം. അമ്മച്ചിയുടെ സന്തോഷം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ദുശാഠ്യം കളയണ്ടല്ലോ എന്നുള്ളതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. കാരണം നമുക്ക് ട്രാൻസ്ഫോർമേഷൻ വേണ്ടാത്തതായ സന്ദേശം കേൾക്കാനാണ് നമുക്കിഷ്ടം. അതുകൊണ്ടാണ് ഇന്ന് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമുക്ക് ആർക്കും ചോദ്യമില്ല. കർത്താവിൻ്റെ വരവിന് ശേഷം ഉള്ള 7 വർഷത്തിനിടയ്ക്ക് 3.5 കൊല്ലം കഴിയുമ്പോൾ ഇവിടെ അവിടെ ഉള്ളവരെങ്ങനെ ജീവിക്കുമെന്നാണ് നമുക്കറിയേണ്ടത്. അവരെങ്ങനെങ്കിലും ജീവിക്കട്ടെ, നീ ഇന്നൊന്ന് വിശുദ്ധനായിട്ട് ജീവിക്കും, പിന്നല്ലേ ഈ 3.5 കൊല്ലം 7 കൊല്ലമൊക്കെ കിടക്കുന്നത്. വൈ യു ആർ വറിയിങ് അബൌട്ട് ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ്? അവർ ഗാഡ് ഈസ് അവർ ക്രൈസ്റ്റ് അവർ ജീസസ് ഈസ് കമ്മിങ്. അത് നീ മനസ്സിലാക്കുക. കർത്താവ് വരുന്നു, പക്ഷെ കർത്താവ് വരുമ്പോൾ അവനെ എതിരേൽക്കേണ്ടതിനെ ഇന്ന് നീ എങ്ങനെയാണ് ജീവിക്കുന്നത്? ബാക്കിയുള്ളതൊന്നും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല ഞാൻ ഇന്റർപ്രിട്ടേഷന്റെ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും പറയല്ല, ഞാൻ ആരെ കുറ്റമൊന്നും പറയല്ല, പക്ഷെ അത് കേൾക്കാനാണ് നമുക്ക് കൂടുതൽ സന്തോഷം. അല്ലാതെ ക്ലെൻസിങ് കേൾക്കാനല്ല, നിന്റെ പാപങ്ങളെ വിട്ടുതിരിയുന്ന കാര്യത്തെക്കുറിച്ച് കേൾക്കാനല്ല നമുക്ക് സന്തോഷം, അതല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതാണ് ദിസ് ഇസ് ദ ബേസിക് പ്രോബ്ലം. അതായത് ഇന്ന് പാപക്ഷമയുടെ ഉപദേശത്തോടൊപ്പം അതിനേക്കാൾ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നുണ്ട്. പാപക്ഷമയെക്കുറിച്ചുള്ള ഉപദേശം ശരിക്കും പറയേണ്ടത് അവിശ്വാസികളോടാണ്. വിശ്വാസികളുടെ ഇടയിൽ എന്നും പാപക്ഷമ പാപക്ഷമ എന്ന് പറഞ്ഞ് ചെലന്തി വല നോക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ ചെലന്തിയെ തല്ലിക്കൊല്ലുന്ന കാര്യത്തെക്കുറിച്ച് ഒന്ന് ആലോചിക്ക്. നമ്മുടെ മോഹങ്ങളുടെ ചെലന്തിയെ ഒന്ന് തല്ലിക്കൊല്ലട്ടെ കർത്താവ്. ആഗ്രഹങ്ങളുടെ, ജഡ ഇച്ഛകളുടെ, ലോകത്തോടുള്ള പറ്റുമാനത്തിന്റെ, പണത്തോടുള്ള ആഗ്രഹത്തിന്റെ, ദ്രവ്യാഗ്രഹത്തിന്റെ, പദവിയോടുള്ള മോഹത്തിന്റെ ചെലന്തി ഒന്ന് തല്ലിക്കൊല്ല. അതെല്ലാം വെച്ചുകൊണ്ടിരിക്കും. ലോകത്തിന്റെ ഫാഷൻസിന്റെ പുറകെയുള്ള ആ ഒരു മുന്നേറ്റം, ഏറ്റവും പുതിയത് എനിക്ക് വേണമെന്നും വലുതെനിക്ക് വേണമെന്നുമുള്ള സ്വാർത്ഥത, അതൊക്കെയാണ് നമ്മുടെ ഉള്ളിലുള്ള ചെലന്തികൾ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ ചെലന്തി വരെ ഉള്ളൂ. എല്ലാം സ്വന്തമാക്കണമെന്നുള്ള മോഹമുള്ളത് കൊണ്ടാണ് ബാക്കി പാപങ്ങളൊക്കെ ചെയ്യുന്നത്. പാപങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന മോഹങ്ങളുടെ ചെലന്തിയെ തല്ലിക്കൊല്ലാനാണ് കർത്താവ് വന്നത്. ഹല്ലേലൂയ. പാപമോചനം വേറൊരു കാര്യമാണ്. ദാറ്റ്സ് എ ഡിഫറൻറ് തിങ് ഈ ഗ്രേസ് പ്രീച്ചേഴ്സ് പറയുന്നതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാമോ? പാപമോചനം ദൈവത്തിന്റെ ഗ്രേസ് അല്ല, ദൈവത്തിന്റെ മേഴ്സിയാണ്. അടിസ്ഥാനപരമായി ഈ ഗ്രേസ് പ്രീച്ചേഴ്സ്, ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്രിക്ക വെച്ചാണ് ഞാൻ ഇവിടെ കുറിച്ച് ആദ്യം കേൾക്കുന്നത്. ഞാൻ ഇതിച്ച് അവിടെയൊക്കെ കാണത്തുള്ളായിരിക്കും. ഒന്ന് കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിൽ മുഴുവൻ ഇതാണ് ഗ്രേസ് പ്രീച്ചേഴ്സ്. ദൈവത്തിന്റെ കൃപ, നിങ്ങളുടെ പാപങ്ങളെക്കാൾ വലുതാണ്, അതുകൊണ്ട് പാപം ചെയ്തതെന്ന് വെച്ചുകൊണ്ട് നിങ്ങളുടെ മേലുള്ള ദൈവകൃപ തീർന്നു പോകത്തില്ലെന്ന്. എന്തൊരു സൗകര്യമാണ്! ദൈവകൃപ എന്ന് പറയുന്നതും ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ദൈവത്തിന്റെ കരുണ എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? നിങ്ങളുടെ പാപങ്ങൾ മോചിക്കാൻ. നമ്മുടെ പാപങ്ങളെ കർത്താവ് മോചിച്ചത് അവന്റെ കരുണയാണ്, അവന്റെ കൃപയല്ല, അവന്റെ കരുണയാണ്. എന്താണ് ദൈവകൃപ? പാപം ചെയ്യാതെ ജീവിക്കാൻ നിനക്ക് നൽകുന്ന ദൈവശക്തിയാണ് കൃപ. കൃപ പാപക്ഷമയല്ല, പാപത്തിനുള്ള വിടുതലാണ് നൽകുന്നത്. പാപക്ഷമ നൽകുന്നത് എന്താണ്? ഇറ്റ് ഇസ് ഗോഡ്സ് മേഴ്സി, അവന്റെ കരുണയാണ്. അതുകൊണ്ടാ പരീശനും ചുങ്കക്കാരനും ഉള്ള ഉപമയിൽ ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ പാപിയായ എന്നോട് കരുണ കാണിക്കണമെന്നാണ്. നമ്മുടെ പാപമോചനത്തിന് ദൈവത്തിൻ്റെ കരുണ ആവശ്യമാണ്, പാപം ചെയ്യാതെ ജീവിക്കാൻ ദൈവത്തിൻ്റെ കൃപയാവശ്യമാണ്. അതുകൊണ്ട് കൃപയുടെ പ്രവാചകന്മാരെന്ന് പറയുന്നവരാരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃപയുടെ പ്രവാചകന്മാരല്ല. അവൻ നമുക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ഐ ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ടു സേ അബൌട്ട് ഇറ്റ്, ബട്ട് ഐ ഡോണ്ട് ഹാവ് ടൈം. ഐ ജസ്റ്റ് റഷ് ഫോർവേഡ്. ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ട് പോകട്ടെ. അപ്പോൾ ഇവിടെ അന്യായം ചെയ്തവനോട് കർത്താവ് പോൾ പറയുന്നു, യു ആർ നോട്ട് ഗോയിങ് ടു ഹെവൻ. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അത് തീർത്തു പറഞ്ഞിരിക്കുകയാണ്. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ദാറ്റ് ഇസ് ഫിനിഷ്ഡ്. കേസ് കൊടുക്കുന്നവനോ? കേസ് കൊടുക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ലയോ എന്നുള്ളതല്ല കാര്യം. ഇവൻ ചെയ്യുന്നത് അന്യായമല്ല, അവൻ ന്യായമായ കാര്യമാണ് ചെയ്യുന്നത്. ലോകത്തിൻ്റെ മുമ്പിൽ ന്യായമായ കാര്യമാണ് ചെയ്യുന്നത്. അവിടെയാണ് പോൾ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലതും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാവുകയില്ല. കർത്തവ്യമുണ്ട് എന്ന് പറയുന്ന വാക്ക്, everything is lawful but everything is not profitable. Everything is lawful. If you ask, it is lawful. ചോദിച്ചാൽ ഇത് നിയമപരമാണോ എന്ന് ചോദിച്ചാൽ അത് ശരിയാണ്. പക്ഷേ നിയമപരമായതെല്ലാം ഞാൻ ചെയ്യത്തില്ല. ഞാൻ നോക്കുന്നത് നിയമപരമാണോ, ഒരു കാര്യം നിയമപരമാണോ എന്നുള്ളതല്ല ഞാൻ നോക്കുന്നത്. ഞാൻ നോക്കുന്നത് അത് പ്രയോജനകരമാണോ എന്നാണ്. ഇതും നമ്മൾ പഠിക്കേണ്ടതായ വലിയ ഒരു യാഥാർത്ഥ്യമാണ്. അതായത് നമുക്കൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിയമപരമാണെങ്കിൽ എന്തും ചെയ്യാമെന്നാണ് നമ്മുടെ ചിന്ത. ഞാൻ മൊസാംബിക്കിൽ അവിടുത്തെ ചർച്ച് ഓഫ് നാസറിൻ സഭകളുമായിട്ട് എനിക്ക് നല്ല റിലേഷൻ ഉണ്ടായിരുന്നു. ഈവൻ നാവ്, പക്ഷേ ഐ ഡോണ്ട് ഹാവ് ടൈം. ഞാനിപ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ അവിടുത്തെ പാസ്റ്റേഴ്സിനെ ട്രെയിൻ ചെയ്യുകയാണ് കൂടുതലും ചെയ്യുന്നത്. ചർച്ച് ഓഫ് നാസറിൻകാർ എപ്പോഴും എന്നെ വിളിക്കുന്നുണ്ട്, ബട്ട് ഐ ഡോണ്ട് ഗെറ്റ് ടൈം. ചർച്ച് ഓഫ് നാസറിലെ ഒരു പാസ്റ്റർ അവിടുന്ന് സഭ പൊട്ടിച്ചുകൊണ്ട് വേറെ സഭ ഉണ്ടാക്കി. അവൻ എനിക്കറിയാവുന്ന ആളായതുകൊണ്ട് അവരുടെ സ്റ്റേറ്റ് ലീഡർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാജു വിൽ ടോക്ക് ടു ഹിം. ഞാൻ സമ്മതിച്ചു. ഞാനും കൂടെ കാര്യം അയാൾ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഞാനവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാളുടെ പേര് അറ്റീസ് എന്നാണ്. ഞാൻ അയാളോട് ചോദിച്ചു, അറ്റീസ് നീ എന്തായി ചെയ്തത്, നീ എന്തായി സഭ കൂട്ടിച്ച് ഇങ്ങനൊരു കാര്യം ചെയ്തത്? കരഞ്ഞോടാ ചോദിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് നോട്ട് വിത്ത് എന്നാ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുതിരി വന്നെന്നുള്ളതല്ല, ബട്ട് വിത്ത് ഓൾ മൈ ഹാർട്ട് ഐ വാസ് ആസ്കിങ് ഹിം വൈ യു ഡിഡ് ഇറ്റ്. അവൻ ചോദിച്ച ചോദ്യം എന്ന് പറയും, ദിസ് ഇസ് മൊസാംബിക്, ദിസ് ഇസ് എ ഫ്രീ കൺട്രി, എനി വൺ ക്യാൻ സ്റ്റാർട്ട് എ ചർച്ച്. പിന്നെ ഇത് മൊസാംബിക്കാണ്, ഇതൊരു ഫ്രീ കൺട്രിയാണ്, ആർക്ക് വേണമെങ്കിലും ഇവിടെ സഭ തുടങ്ങാം, അതിപ്പോൾ എന്തോ പ്രശ്നം? അപ്പം ഞാൻ ചോദിച്ചു, അതാണോ നിൻ്റെ ന്യായം? അവൻ പറയുന്നത് നിയമപരമായി ആർക്ക് വേണമെങ്കിലും ഇവിടെ സഭ തുടങ്ങാം. പക്ഷേ നിയമപരമായി തുടങ്ങാൻ അവൻ പറഞ്ഞത് ശരിയല്ലോ, നിയമപരമായിട്ട് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇവിടെ സഭ തുടങ്ങാം. പക്ഷേ നിയമപരമായി സഭ തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് സഭ കൊണ്ടിച്ചിട്ട് വേറെ സഭ ഉണ്ടാക്കുന്ന അനുവദിക്കാൻ പറ്റുമോ? അനുവദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോലീസ് ഉദ്യോഗമുണ്ടോ? അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റുമോ? ചോദിച്ചാൽ നിയമപരമായിരിക്കാം, പക്ഷേ അത് ദൈവസഭയെ തകർത്ത് കളയുന്നതാണ്. നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് ഇത് നിയമപരമാണോ എന്നുള്ളതല്ല, ഇത് ദൈവസഭയ്ക്ക് പ്രയോജനകരമാണോ എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് കൊരിന്ത്യ ചാപ്റ്റർ 10:23 വായിക്കുന്ന കാര്യം ഇതേപോലെ തന്നെയാണ്. എവറിതിങ് സകലത്തിന് വേണ്ടി കർത്തവ്യമുണ്ട് എങ്കിലും സകലത്തിനും പ്രയോജനമുള്ളതല്ല, സകലത്തിന് വേണ്ടി കർത്തവ്യമുണ്ട് എങ്കിലും എല്ലാം ബിൽഡപ്പ് ചെയ്യുന്നില്ല, എല്ലാം ആത്മീക വർധന വരുത്തുന്നില്ല. എവറിതിങ് ഈസ് ലോഫുൾ ബട്ട് എവറിതിങ് ഈസ് നോട്ട് പ്രോഫിറ്റബിൾ, എവറിതിങ് ഈസ് ലോഫുൾ ബട്ട് എവറിതിങ് ഡസൻ ബിൽഡ് അപ്പ്. സോ ഇഫ് യു ആർ എ ട്രൂ ക്രിസ്ത്യൻ, യുവർ ക്വസ്റ്റ്യൻ ഇസ് സംതിങ് ഡിഫറെന്റ്. വെതർ ഇറ്റ് ഇസ് ലോഫുൾ ഓർ നോട്ട്, ഇറ്റ് ഇസ് നോട്ട് എ ബിഗ് മാറ്റർ അറ്റ് ഓൾ. ഡസ് ഇറ്റ് ബിൽഡ് അപ്പ്? അതാണ് ചോദ്യം. ഇത് സഭയെ, ദൈവരാജ്യത്തെ ബിൽഡ് ചെയ്യുന്നുണ്ടോ? ബിൽഡ് ചെയ്യുന്നില്ലെങ്കിൽ നിയമപരമാണെങ്കിൽ പോലും ഞാനത് ചെയ്യത്തില്ല. നമ്മുടെ ഒരു വലിയ പ്രശ്നം എന്നറിയാമോ, നമ്മൾ ഈ നിയമത്തിൻ്റെ ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും സഭയിൽ വഴക്കുണ്ടാക്കി കഴിഞ്ഞിട്ട് പറയുന്നത്, ബ്രദറെ ഞാൻ പറഞ്ഞിടത്ത് എന്തെങ്കിലും തെറ്റുണ്ടേ ബ്രദർ പറ ഞാൻ ക്ഷമ ചോദിക്കാമല്ലോ, തെറ്റുണ്ടെങ്കിൽ ബ്രദർ പറ ഇല്ലെന്ന്. നിങ്ങൾ പറഞ്ഞതിനകത്തൊരു തെറ്റുമില്ല, നിങ്ങൾ പറഞ്ഞ നോക്കാൻ ന്യായമാണ്. പക്ഷേ സഹോദരൻ സഭ വിട്ട് പോയി. ഇവിടെ നേരത്തെ പറയുവാണെങ്കിലും ദ സർജറി വാസ് എ സക്സസ് ഫോർ ദ പേഷ്യൻ്റ് ആയിട്ട് എന്ന് പറയുന്നു. ഇതാ നിങ്ങളുടെ നിയമബോധം കൊണ്ടുണ്ടായിട്ടുള്ള ഗുണം എന്നറിയാമോ, നിന്റെ സഹോദരൻ മുറിവേറ്റ് പോയി, നഷ്ടമതാണ്. സോ ഐ എം നോട്ട് ലുക്കിംഗ് വെതർ ഇറ്റ് ഇസ് ലോഫുൾ ഓർ നോട്ട്. പോൾ പറയാണ് നിയമപരമാണെന്ന് പറഞ്ഞ് എന്തും ചെയ്യാൻ എനിക്കൊക്കെ പറ്റത്തില്ല. എൻ്റെ ചോദ്യം, ഇസ് ഇറ്റ് പ്രോഫിറ്റബിൾ? ഹല്ലേലൂയ. അത് നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ പാഠമാണ്. എൻ്റെ മനസ്സിലാകെ ഒരു കാര്യമേ ഉള്ളൂ, ദൈവവും അവൻ്റെ രാജ്യവും, വേറെ ഒന്നും എൻ്റെ മനസ്സിലില്ല. ദൈവവും അവൻ്റെ രാജ്യവും, അതിനകത്ത് നിയമപരമായി എനിക്ക് എന്തെല്ലാം പോസിബിലിറ്റി ഉണ്ടെങ്കിലും എന്തെല്ലാം പ്രിവിലേജസ് എനിക്ക് എടുക്കാമെങ്കിലും. പോൾ പറയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ എൻ്റെ, പോൾ പറയുന്നത് എൻ്റെ കുടുംബത്തെയും കൊണ്ടോ അല്ലെങ്കിൽ ഇനോ ഞാൻ നിങ്ങളിൽ നിന്ന് പണം വാങ്ങിച്ചാലൊന്നും അത് ഇറ്റ് ഈസ് നോട്ട് എഗൈൻസ്റ്റ് ദ ലോ അല്ലേ. എനിക്കും വേണമെങ്കിൽ അങ്ങനെയൊക്കെ ജീവിക്കാം, എനിക്കും വേണമെങ്കിൽ പണം ധാരാളമായിട്ട് സ്പെൻഡ് ചെയ്യാം, എനിക്കും വേണമെങ്കിൽ അത് ചെയ്യാം. പക്ഷെ ഞാനത് ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? എനിക്ക് എൻ്റെ പ്രിവിലേജസ് ഞാൻ വിട്ടുകളഞ്ഞു. പ്രിയമുള്ളവരെ, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി അവൻ്റെ പ്രിവിലേജസ് വിട്ടുകളയുന്നവനാണ്. അല്ലാതെ എല്ലാ പ്രിവിലേജസും എന്താ എടുക്കുന്നവനല്ല. നമ്മൾ ഈ ഒരു ഓട്ടോറിക്ഷയായി കയറി കഴിഞ്ഞാലും നമ്മുടെ വീടിൻ്റെ പടിക്ക നമ്മുടെ മുറിക്കകത്തോട്ട് അത് കയറ്റാൻ പറ്റുമെന്ന് നമ്മൾ നോക്കത്തുള്ളല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം യൂട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഒരിതുണ്ടല്ലോ എക്കണോമിക്സിനകത്ത്, എന്താണ് മാക്സിമം യൂട്ടിലൈസേഷൻ? ഇത് നമ്മുടെ മനസ്സിൽ കയറി കിടക്കുന്നതുകൊണ്ട് എത്രയും സുഖങ്ങൾ അനുഭവിക്കാൻ പറ്റുമോ അതെല്ലാം അനുഭവിക്കാനാണ് നമ്മൾ നോക്കുന്നത്. പ്രിവിലേജസിന് വേണ്ടിയുള്ള ഈ മോഹം എന്ന് പറയുന്നത് ബിബ്ലിക്കൽ അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ ബെനിഫിറ്റിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. വി ആർ ലിവിങ് ഫോർ അതേഴ്സ് ആൻഡ് വി നീഡ് ടു ലിവ് ഫോർ അതേഴ്സ്. മറ്റുള്ളവരുടെ ചിലപ്പം ഇപ്പം ഞാൻ ഈവൻ ഐ വാസ് ടോക്കിംഗ് അബൌട്ട്, ഞാൻ എൻ്റെ മെസ്സേജസിനകത്ത് പലപ്പോഴും ഉള്ള പല കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പലപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ഏബ്രഹാം, ഏബ്രഹാം ആൻഡ് ലോത്തിൻ്റെയും എബ്രഹാമിൻ്റെയും കാര്യം ആലോചിച്ച് നോക്കിയേ. ലോത്തിൻ്റെ ആൾക്കാരും എബ്രഹാമിൻ്റെ ഇടയന്മാരും തമ്മിൽ ബഹളം അല്ലെങ്കിൽ ശല്യം, വാട്ട് യു സേ, സ്ട്രൈഫ് ഉണ്ടായി കഴിഞ്ഞു, ചണ്ട ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അബ്രഹാമിന് വേണമെങ്കിൽ പറയാവുന്ന വളരെ വളരെ നന്നായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ലോത്തെ മോനെ, അപ്പനില്ലാത്ത ഇളക്കനാണല്ലോ എന്ന് വെച്ചുകൊണ്ട് ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ ഈ വഴക്കുണ്ടാക്കുന്ന ശരിയായ ഒരു കാര്യമല്ല. പിന്നെ ഞാൻ നിന്നെ എന്താണ് പിടിച്ചു വെക്കുന്നൊന്നുമില്ല, നിനക്ക് പോകണമെങ്കിൽ പൊക്കോ, ഞാൻ നിന്നെ വെറുതെ വിട്ടെന്ന് വേണ്ട, ഞാൻ നിനക്ക് എന്തെങ്കിലും തന്നേ വിടത്തുള്ളൂ. വേണമെങ്കിൽ അബ്രഹാമിന് ഒരു ഒരു പോർഷൻ എന്തെങ്കിലും കൊടുത്തു വിടാമായിരുന്നു ലോത്തിന്. അങ്ങനെ കൊടുത്തു വിട്ടെന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റൊന്നുമല്ല. കാര്യം അബ്രഹാം അവൻ്റെ അങ്കിളാണ് എന്നല്ല, അബ്രഹാമിൻ്റെ കൂടി അവൻ പോകുന്നെന്നുള്ളതേ ഉള്ളൂ. അവനൊന്നും ഡിമാൻഡ് ചെയ്യാനില്ല. പക്ഷെ അബ്രഹാം പറഞ്ഞതെന്നറിയാമോ, ദേശമെല്ലാം നിന്റെ മുമ്പിലിരിക്കുന്നല്ലോ എന്ന്. ഞാൻ നിനക്ക് എന്തെങ്കിലും തന്നേക്കാമെന്ന് പറയുന്നതല്ല, ദേശമെല്ലാം നിന്റെ മുമ്പിലിരിക്കുന്നല്ലോ എന്ന്. അതാണ് ആത്മീയത. ചൂസ് ചെയ്യാനുള്ള അവകാശം വിട്ടുകളയുന്നതാണ് സ്പിരിച്വാലിറ്റി. എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള എൻ്റെ അവകാശം വിട്ടുകളയുന്നവനാണ് സ്പിരിച്വൽ, അല്ലാതെ നിയമം നോക്കുന്നവനല്ല ആത്മീകൻ. അപ്പം ചില ആളുകൾ പറയും, ബ്രദറെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവന്മാർ കളിപ്പിക്കും നമ്മൾ. കളിപ്പിക്കട്ടെ, ലോകത്ത് കളിപ്പിച്ചല്ലോ, ലോകത്ത് കളിപ്പിച്ചില്ലേ, കളിപ്പിക്കട്ടെ. ഞാൻ എപ്പോഴും പറയും, എന്നെ ആരെങ്കിലും കളിപ്പിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നറിയാമോ, അന്നേരമായി എനിക്കൊരു ബോധ്യമാകുന്നത് ഞാൻ അവനെ കളിപ്പിച്ചില്ലല്ലോ എന്ന്. അല്ലെ എൻ്റെ പേടി വിടുവോ, ഞാൻ അവനെ കളിപ്പിച്ചോ അവനെ കളിപ്പിച്ചോ എന്ന്. പ്രിയമുള്ളവരെ, കളിപ്പിക്കപ്പെടാനായിട്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. കളിപ്പിക്കട്ടെ, ആളുകൾ കളിപ്പിക്കട്ടെ. എന്തോ ഈ കളിപ്പിച്ചെന്നൊക്കെ പറയുന്നത്, നമ്മളെന്നെ ചത്തുപോകും? ഒന്നുമില്ലല്ലോ, കുറച്ച് പൈസയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ. എടാ, ഒരു ഓട്ടോറിക്ഷക്കാരൻ ഇച്ചിരി കൂടുതൽ കാശ് വാങ്ങിച്ച് കൊണ്ട് പോട്ടെന്ന് വെക്ക്, അവൻ കൊണ്ടുപോട്ടെ. നിന്റെ കൂലിക്കാരൻ ഇച്ചിരി കൂടുതൽ പൈസ നിന്നോട് വാങ്ങിച്ചു, അവൻ കൊണ്ടുപോട്ടെ. എന്ത് സംഭവിക്കാനാ? ഒന്നും സംഭവിക്കാനില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ഇച്ചിരി പൈസ നമ്മളെ കളിപ്പിക്കാൻ, ഇച്ചിരി പൈസ കളിപ്പിക്കുന്ന അല്ലയോ നമ്മൾ എല്ലാവരും വലിയ കളിപ്പിച്ച് കളിപ്പിച്ചു പറയുന്നത്. അല്ലാതെ എന്തോ ഈ കളിപ്പിക്കുന്നത്, വേറെ എന്തോ കളിപ്പിക്കാനാ? കളിപ്പിക്കപ്പെടണം. കളിപ്പിക്കപ്പെടാൻ നിന്നു കൊടുക്കുന്നവനാണ് ആത്മീകൻ, അല്ലാതെ കളിപ്പിക്കപ്പെടാതിരിക്കുന്നവനല്ല. കളിപ്പിക്കപ്പെടാതിരിക്കുന്നവനല്ല, കളിപ്പിക്കപ്പെടാൻ നിന്നു കൊടുക്കുന്നവനാണ്. സി, ഒന്നും അതൊന്നും മനുഷ്യനൊന്നും സംഭവിക്കാനൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുന്ന പോട്ടെ, നിങ്ങളുടെ ആരെ നിങ്ങളുടെ എന്തെങ്കിലും വസ്തുക്കളോ മറ്റുള്ള കാര്യം ആരും എടുത്തുകൊണ്ട് പോകുന്നു, പൊക്കെ പൊട്ടെന്നെ. നമ്മളെ അത്രയും ജങ്ക് മാറിക്കിട്ടിയല്ലോ, അതില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ അല്പം കഴിയുമ്പോൾ മനസ്സിലാക്കും. ഈവൻ വിതൗട്ട് ദാറ്റ് യു ക്യാൻ സർട്ടൻലി ലിവ്. നമ്മൾ ഈ ആത്മീയത മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ്. എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴത്തേക്ക് എന്തിനായി കിടന്ന് ജാകാൻ തുടങ്ങുന്നത്, എന്തിനായി കരയാൻ തുടങ്ങുന്നത്, പൊട്ടെന്ന് വെക്കണം. ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമുണ്ട്, ഈ പെന്തക്കോസ്തുകാരുടെ ഒരു വലിയ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ വിശ്വാസികളുടെ ഒരു വലിയ പ്രശ്നമുണ്ട്, അവർ കള്ളത്തരം പറയുന്നതിനേക്കാൾ കൂടുതൽ കള്ളത്തരം പാടുന്നുള്ളതാണ്. അവർ പാടുന്ന പാട്ട് മുഴുവൻ കള്ളത്തരമാണ്. നമ്മൾ ഈ പാട്ടുകളൊക്കെ നമ്മൾ പിന്നെ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ എന്നെ ബോധ്യമായിട്ട് എൻ്റെ ദൈവത്താൽ എന്താ അറിയാതെ ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നിവിടെ നിന്ന് നമ്മൾ പാടുമല്ലോ, മൈ ഗോഡ് നോസ് എവറിതിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ മൈ ലൈഫ്, ഐ എം സോ ഹാപ്പി ബിക്കോസ് മൈ ഫ്യൂച്ചർ ഇൻ ഹിസ് ഹാൻഡ്സ് എന്നൊക്കെ പറഞ്ഞൊരു വലിയ പാട്ട്, ഐ ഡോണ്ട് നോ അബൌട്ട് ടുമാറോ എന്നൊക്കെ ഇവിടെ നിന്ന് പാടുന്ന കേൾക്കാൻ പറ്റും. പിന്നെ എന്തിനാ ഈ എന്തെങ്കിലും പോകുമ്പോഴത്തേക്ക് എന്തിനാ ഈ കിടന്ന് കരയുന്നത്? എൻ്റെ ഭാവി ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് പറയുന്നവൻ എന്തിനാണ് എന്തെങ്കിലും ഒരു ജോലി പോകുമ്പോഴോ വീട് പോകുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും കളിപ്പിച്ചു പോകുമ്പോൾ എന്തിനാണ് ഈ കരയുന്നത്? നിന്റെ ഭാവി ദൈവത്തിൻ്റെ കൈകളിലാണെന്ന് നീ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നെങ്കിൽ കൂൾ കൂളായിട്ട് എന്താ നടക്കാത്തത്? അവിടെയൊക്കെയാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. വി ആർ നോട്ട് സ്പിരിച്വൽ. നമ്മളുടെ വറീസിനെ, വറി ആൻഡ് ട്രസ്റ്റ് വിൽ നെവർ ഗോ ടുഗദർ. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ആശങ്കാകുലരാണെങ്കിൽ, ഭാവിയെക്കുറിച്ച് ആശങ്കയുള്ളവരാണെങ്കിൽ, പിള്ളേരുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുള്ളവരാണെങ്കിൽ, പിള്ളേരുടെ ഭാവിയെക്കുറിച്ചൊക്കെ ഇന്ന് കുഞ്ഞുങ്ങൾ, ഇന്നലെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇന്ന് കുഞ്ഞുങ്ങൾ വിഗ്രഹങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ പറഞ്ഞത് വിഗ്രഹങ്ങളെ പോലെയാണ്. ഞാൻ പറഞ്ഞു വിഗ്രഹങ്ങളെ പോലെയൊന്നുമല്ല, വിഗ്രഹങ്ങളാണ്. കുഞ്ഞുങ്ങളാണ് ഇന്ന് വിഗ്രഹങ്ങൾ. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, കുഞ്ഞുങ്ങളാണ് ഇന്നത്തെ വിഗ്രഹങ്ങൾ. അവരുടെ ബോർഡ് എക്സാം, അവരുടെ, ഞാൻ ചിലപ്പോൾ ആളുകൾ, നമ്മുടെ സഹോദരിമാരൊക്കെ ഉപവാസം കൊടുത്ത്, ഉപവാസമായിരുന്നു, എന്താ ഉപവാസം, മോൻ്റെ പരീക്ഷയാ. അതിപ്പോൾ പരീക്ഷയുടെ സമയമൊന്നും അല്ലല്ലോ, മാർച്ചിലല്ലേ പരീക്ഷ? അല്ല, ക്ലാസ് എക്സാമാ. ക്ലാസ് ടെസ്റ്റിന് വേണ്ടി ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ പെണ്ണ് അവളുടെ കൊച്ച് ആത്മസ്നാനം പ്രാപിക്കണമെന്ന് പറഞ്ഞ് ഇന്നുവരെ ഉപവാസം കൊടുത്തിട്ടില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്പിരിച്വാലിറ്റിയേക്കാൾ കൂടുതൽ പ്രാധാന്യം നിങ്ങൾ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് സ്പിരിച്വൽ. നിങ്ങളൊരു അനാത്മികയായ യുവതിയാണ്, അതിന് സംശയമൊന്നുമില്ല. യു ആർ നോട്ട് സ്പിരിച്വൽ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, നിങ്ങളുടെ പിള്ളേർ IIT MTech കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് PhD എടുത്ത് ജർമ്മനിയിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്ത് നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതാണ് മീൻകൊട്ട എടുത്ത് ജീവിച്ച് സ്വർഗത്തിൽ പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ദാറ്റ്സ് എ ഫാക്ട്. അതായിരിക്കണം നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതായിരിക്കണം നമ്മുടെ പ്രയോറിറ്റി. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ. ഇവിടെ പോള് പറയുകയാണ്, ഞാൻ എപ്പോഴും നോക്കുന്നത് വാട്ട് ഈസ് പ്രോഫിറ്റബിൾ ഫോർ ദ കിങ്ഡം ഓഫ് ഗാഡ്. ദൈവരാജ്യത്തിന് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് എന്താണ്? അല്ലാതെ നിയമമാണോ എന്നുള്ളതല്ല എൻ്റെ ചോദ്യം. ആൻഡ് അഗെയിൻ, അവിടെ പോൾ പറയുന്ന അടുത്ത കാര്യം, ഭോജ്യങ്ങൾ വയറിനും വയറ ഭോജ്യങ്ങൾക്കും ഉള്ളത്, എന്നാൽ ദൈവം അതിനെയും ഇതിനെയും ഇല്ലായ്മയാക്കും. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനും. ഈ ഭാഗമാണ് ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ ഒരു കാര്യം. പക്ഷെ വായിച്ചു പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണിത്. പക്ഷെ ദിസ് ഇസ് എക്സാക്ട്ലി ഈ പാസേജിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഇത് മനസ്സിലാക്കാനുള്ള ക്ലൂ ആണ് ഈ വാക്യം എന്ന് പറയുന്നത്. അവിടെ പറയുന്നത് ഭോജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സേസ് അബൌട്ട് ഫുഡ് ആൻഡ് വയറിനും അവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് ആപ്പിറ്റൈറ്റ്. ഭോജ്യങ്ങൾ വയറിനും വയറ് ഭോജ്യങ്ങൾക്കും ഉള്ളത്, അതായത് എനിക്ക് വിശക്കുമ്പോൾ, വെൻ ഐ എം ഹംഗ്രി ആപ്പിറ്റൈറ്റ്, എനിക്ക് വിശക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അത് ഫില്ല് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വിത്ത് ഫുഡ്. ഭോജ്യങ്ങൾ വയറിനും വയറ് ഭോജ്യങ്ങൾക്കും ഉള്ളതെന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഇൻ്റർ റിലേറ്റഡ് ആണ്. വിശക്കുമ്പോൾ നമ്മൾ ആഹാരം തിരക്കുന്നു, ആഹാരം കാണുമ്പോൾ എന്താണ് നമ്മുടെ വിശപ്പിന് വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കി ഇത്, വെൻ യു ആർ ഹംഗ്രി യു ആർ ഗോയിങ് ആഫ്റ്റർ ഫുഡ്. വിശക്കുന്ന ആരും ഇപ്പം സ്കൂളിൽ പോയിട്ട് പിള്ളേർ ഉച്ചയ്ക്ക് തിരിച്ചു വന്ന് വിഷമിച്ച് വരുന്ന കൂട്ടത്തിൽ അമ്മയെ എനിക്ക് വിശക്കുന്ന എൻ്റെ മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകം എടുത്ത് ഞാനൊന്ന് വായിക്കട്ടെ എന്ന് പറയും, ഒന്നുമില്ലല്ലോ. അമ്മ എനിക്ക് വിശക്കുന്നു പറഞ്ഞാൽ അടുത്ത് എന്താ പറയുന്നത്? എനിക്ക് വല്ലതും കഴിക്കാൻ തരാനാണ് പറയുന്നത്. കാര്യം വിശപ്പിന് വേണ്ടിയുള്ളത് പുസ്തകമൊന്നുമല്ല. വിശക്കുന്നവരെ പുസ്തകം കയ്യിലെടുപ്പിൻ, അതുപോലെ വലിയൊരു ആയുധമില്ലെന്നൊക്കെ കവികൾക്ക് പറയാം. പക്ഷെ വിശക്കുമ്പോൾ ഇതൊന്നും വരത്തില്ല. വിശന്നു കഴിഞ്ഞാൽ അന്നേരം നമ്മൾ തിരക്കുന്ന എന്ത് മാത്രമാണ്? ആഹാരമാണ്. വിശക്കുമ്പോൾ ആഹാരത്തിന് വേണ്ടിയുള്ള വലിയ ഒരു ക്രേവിങ് നമുക്കുണ്ട്. Am I right? It's a physical reality. എന്നാൽ പോൾ പറയുന്നു, വിശപ്പ് ആഹാരത്തിനും ആഹാരം വിശപ്പിനും ഉള്ളതാണെങ്കിലും ദൈവം അതിനെയും ഇതിനെയും ഇല്ലായ്മയും ഒന്നും. അതായത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വിശപ്പുണ്ടാവുകയില്ല, അതുകൊണ്ട് തന്നെ ആഹാരം അത്യാവശ്യമല്ല. ഇതൊക്കെ ഈ ഭൂമിയിലേ ഉള്ളൂ, വിശപ്പും ആഹാരവും ഈ ഭൂമിയിലേ ഉള്ളൂ. വിശപ്പും ആഹാരവും മാത്രമല്ല, നമ്മുടെ ഭൗമികമായ ഏത് കാര്യങ്ങളും എവിടെയുള്ളൂ? ഈ ഭൂമിയിലേ ഉള്ളൂ. എന്നാൽ ശരീരം വ്യത്യാസമാണ്. അവിടെയാണ് നമ്മുടെ പോയിന്റിലേക്ക് നമ്മൾ വരുന്നത്. നമ്മൾ എന്താ പറഞ്ഞത്? ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹിമപ്പെടുത്തുവിൻ. ശരീരം വിശപ്പ് പോലെയല്ല. വിശപ്പ് ഇവിടെ ഉള്ളൂ, പക്ഷെ ശരീരം അവിടെ ഉണ്ടെന്നു. യു അണ്ടർസ്റ്റാൻഡ് മൈ ഫ്രണ്ട്സ്? അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. പോൾ സേയ്സ് യുവർ ബോഡി ഈസ് സോ ഇമ്പോർട്ടൻ്റ്. ഈ ബോഡി എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ ഫ്ലഷ്. മാംസം എന്ന അർത്ഥത്തിലല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ് സേയ്സ് ഓൾ ദ ഫാക്കൽറ്റീസ് യു ഹാവ് ഇൻ യുവർ ബോഡി. ഇൻ അവർ ബോഡി നമുക്കറിയാമല്ലോ, നമ്മുടെ ബോഡിയിൽ വി ഹാവ് ഓഫ് കോഴ്സ് വി ഹാവ് നമ്മുടെ ഫ്ലഷ് ഉണ്ട്, നമ്മുടെ ശരീരമുണ്ട്, നമ്മുടെ മാംസമുണ്ട്. ആൻഡ് ഓൾസോ വി ഹാവ് ഇൻ്റലിജൻസ്, വി ഹാവ് ഇമോഷൻസ്, വി ഹാവ് വൊളീഷൻ. നമുക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ എന്തുണ്ട്? നമ്മുടെ ബുദ്ധിയുണ്ട്, നമ്മുടെ ചിന്തയുണ്ട്, നമ്മുടെ വികാരങ്ങളുണ്ട്, നമ്മുടെ തീരുമാനത്തിനുള്ള ശക്തിയുണ്ട്. വൊളീഷൻ എന്ന് പറയുമ്പോൾ തീരുമാനമെടുക്കുന്ന ഇച്ഛാശക്തിയുണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു വാക്കാണ് ഇവിടെ ബോഡി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദി ഫ്ലഷ്, ദ ബോഡി. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ആപ്പിറ്റൈറ്റ്. ആപ്പിറ്റൈറ്റ് ഇവിടെ ഉള്ളൂ, പക്ഷേ ബോഡി എവിടെയും ഉണ്ട്, സ്വർഗത്തിനുമുണ്ട്. അതായത് നിങ്ങളുടെ ബോഡിയുടെ ഈ ഫങ്ഷൻസ് എല്ലാം എവിടെയും ഉണ്ടെന്നറിയാമോ? സ്വർഗത്തിനുണ്ട്. സ്വർഗത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ ബുദ്ധിയില്ലാത്തവരല്ല. സ്വർഗത്തിൽ നിങ്ങളുടെ ബുദ്ധി അഫലമായിരിക്കുന്നില്ല. സ്വർഗത്തിൽ നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, സ്വർഗത്തിൽ നിങ്ങൾക്ക് ചിന്തയുണ്ട്, സ്വർഗത്തിൽ നിങ്ങൾക്ക് വികാരങ്ങളുണ്ട്. മീൻസ് യു നോ യുവർ ഇമോഷൻസ്. നിങ്ങൾക്ക് അവിടെ സ്നേഹമുണ്ട്. വികാരമുള്ളതുകൊണ്ടാണ് നമുക്കൊരാളെ സ്നേഹിക്കാൻ പറ്റുന്നത്. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? കർത്താവിനെ സ്നേഹിക്കുന്നത് നമ്മുടെ ശരീരം കൊണ്ടല്ല, നമ്മുടെ ഇറ്റ് ഇസ് അവർ ഇമോഷൻസ്. വി ഹാവ് ലവ് ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ നമുക്ക് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ വികാരങ്ങളുടെ ഇരിപ്പിടമായ ഹൃദയം നമുക്കുണ്ട്. വി ഹാവ് അവർ ഹാർട്ട്, അവർ മൈൻഡ്, അവർ വൊളീഷൻ, എവറിഥിങ്. സ്വർഗത്തിൽ ഇതെല്ലാം ഉണ്ട്. ഈ ശരീരം അവിടെ ചെല്ലുമ്പോൾ ഈ ശരീരം അവിടെ കാണത്തില്ലെങ്കിലും അവിടെയും നമ്മൾ ആത്മാക്കളെ പോലെ ഒഴുകി നടക്കുകയൊന്നുമല്ല. സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 5 പോൾ പറയുന്നൊരു കാര്യമുണ്ട്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം ഒഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനം ഞങ്ങൾക്ക് വേണ്ടി ദൈവം അവിടെ ഒരുക്കിയിരിക്കുന്നു. അവിടെ ഞങ്ങൾ നഗ്നരായിട്ടല്ല, ഉടുപ്പുള്ളവരായിട്ട് അത്ര ഇരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിയൽ മീനിങ്, അവിടെ ഞങ്ങൾ ബോഡി ഇല്ലാത്തവരല്ല. വി ആർ നോട്ട് ജസ്റ്റ് സ്പിരിറ്റ്സ്, വി ഹാവ് എ ബോഡി. നഗ്നരായിട്ടല്ല എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാണ്. സ്വർഗത്തിൽ നമ്മൾ നഗ്നരല്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു അർത്ഥമല്ല അവിടെ. ദേർ വി ആർ നോട്ട് ജസ്റ്റ് സ്പിരിറ്റ്സ്, വി ഹാവ് എ ബോഡി. അവിടെ നമുക്കുള്ള, അവിടെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു ശരീരമുണ്ട്. ഇത് തമ്മിലുള്ള ബന്ധം നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ, ഹ്യൂമൻലി സ്പീക്കിംഗ് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. പക്ഷെ പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയ ഉദാഹരണം പറയുന്നുണ്ട്. മൂട, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ തനിയെ ഇരിക്കുന്നു. ഒരു പക്ഷെ ഒരുത്തം ചോദിച്ചേക്കാം, മരിച്ചവരെങ്ങനെ ഉയർക്കുന്നു? നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ തനിയെ ഇരിക്കുന്നു, വിതയ്ക്കും ചത്തുവെങ്കിലും ദൈവം അതിന് ഹി ഗിവ്സ് ഹിം അനദർ ബോഡി വിച്ച് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ദാൻ ദ ബോഡി ദാറ്റ് ഗോസ് ഡൗൺ ഇൻ ടു ദി എർത്ത്. ഭൂമിയിലേക്ക് വീഴുന്നത് ഒരു വിത്താണ്. എന്തിൻ്റെ? നെല്ലിൻ്റെയോ ഗോതമ്പിൻ്റെയോ മറ്റോ ഒരു മണിയാണ് നീ വിതയ്ക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് കിളിർത്തു വരുന്നത് എന്തല്ല, കിളിർത്തു വരുന്നത് മണിയല്ല, അതിനകത്ത് നിന്ന് സ്പ്രൗട്ട് ചെയ്ത് വരുന്നത് എന്താണ്? ഇറ്റ് ഈസ് അതിൻ്റെ ലീവ്സ് വരുന്നുണ്ട്, അതിൻ്റെ ബ്ലേഡ്സ് ഇങ്ങനെ വരുന്നു, അത് കഴിഞ്ഞിട്ട് തണ്ട് വരുന്നു, അത് കഴിഞ്ഞിട്ട് മനോഹരമായ ഒരു നെന്മണിക്ക് സ്വപ്നം കാണാൻ വയ്യാത്ത മനോഹാരിതയുള്ള ഒരു നെന്മണി എത്രയുണ്ട്? ഇറ്റ് ഈസ് സോ സ്മോൾ, ബട്ട് ദ ബോഡി ദാറ്റ് ഗോഡ് ഗിവ്സ് ടു ദാറ്റ് ഗ്രെയിൻ ഈസ് സംതിങ് മച്ച് മോർ ദാൻ വാട്ട് വി ആർ സോവിങ് ഡൗൺ ഇൻ ടു ദി എർത്ത്. ഭൂമിയിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുന്ന വിത്തിൻ്റെ പല മടങ്ങ് വലിപ്പവും സൗന്ദര്യവുമുള്ള ഒരു പുതിയ ശരീരമാണ് ദൈവം ഒരു നെന്മണിക്ക് കൊടുക്കുന്നത്. അത് പ്രകൃതിയിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. ഇറ്റ് ഈസ് ദ സെയിം തിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ്. അവർ ബോഡി ഗോസ് ഡൗൺ ആൻഡ് ഗോഡ് ഗിവ്സ് ഇറ്റ് എ ഡിഫറെന്റ് ബോഡി, എ ഡിഫറെന്റ് ഷേപ്പ്, എ ഡിഫറെന്റ് ഗ്ലോറി. ഇറ്റ് ഈസ് എ ഗ്ലോറിയസ് ബോഡി, ഇറ്റ് ഈസ് എ സെലസ്റ്റൈൽ ബോഡി. അതൊരു ദിവ്യമായ ശരീരമാണ്. പക്ഷേ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് വിതൗട്ട് എ ഗ്രെയിൻ, ഒരു ഗ്രെയിൻ താഴോട്ട് പോകാതെ ഒരിക്കലും അതിനകത്തൊന്നും ബ്ലേഡ് ഉണ്ടാകാത്തതുപോലെ നമ്മളുടെ ബോഡി താഴോട്ട് പോകാതെ എന്ത് സംഭവിക്കുന്നില്ല? ഒരു സെലസ്റ്റിയൽ ബോഡി ഉണ്ടാകുന്നില്ല. യു അണ്ടർസ്റ്റാൻഡ് മൈ ഫ്രണ്ട്സ്? സോ അവർ ബോഡി ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ആ ബോഡി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓർക്കേണ്ടത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദ ഫ്ലാഷ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ ഫാക്കൾട്ടീസ് ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളല്ല ഫാക്കൾട്ടി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളുടെ എല്ലാ ഘടകങ്ങളും ഇൻക്ലൂഡിങ് നമ്മുടെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ വൊളീഷൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഇച്ഛകൾ, താല്പര്യങ്ങൾ, എല്ലാം, എവറിഥിങ് ഈ ശരീരം. അതുകൊണ്ടാണ് ഈ ശരീരം ദുർനടപ്പിനല്ല, കർത്താവിനത്രേ. യു അണ്ടർസ്റ്റാൻഡ്? ഇത് കർത്താവിനാണ്. ഇവിടെയാണ് മറ്റേ വാക്യമുള്ള ബന്ധം. വിശക്കുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് ഭക്ഷണം തിരക്കുന്നു. ബിക്കോസ് ഭക്ഷണവും വിശപ്പുമാണ് ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. വിശപ്പും ഭക്ഷണവും ഇൻ്റർ റിലേറ്റഡ് ആണ്. ഒന്നിനെ ഒന്ന് ഫില്ല് ചെയ്യുകയാണ്. വിശപ്പിനെ നിറയ്ക്കാനായിട്ട് എന്ത് വേണം? ഭക്ഷണം വേണം. എന്നാൽ ശരീരത്തിന് വിശക്കുമ്പോൾ, യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? വെൻ യുവർ ബോഡി ഹാസ് സം ആപ്പിറ്റൈറ്റ്, when your intelligence have some appetite, when your emotions have some appetite, when you lack something in your body, ningalude shariratil endengilu oru lacking ningalku feel cheyyumbol odi pogendathu durnadappinu vendi alla, odi chennu fill cheyendathu yeshuvine kondaanu nanu ivide parayunnathu. I hope you understand the difference. Adona yan paranjathu pettanu vaayichu poguna bhagamaanu idu, pakshe idaanu indinte clue. പലപ്പോഴും ഈ ഭാഗം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഓടിച്ച് വായിച്ചു പോകുന്നതുകൊണ്ട് ഒത്തിരി പ്രശ്നം വേദവസ്ത്രത്തിനുണ്ട്. പോൾ പറയാണ്, എന്റെ വയറ് വിശക്കുമ്പോൾ ഭക്ഷണം തിരക്കുന്ന, യുനോ ഐ എം ക്രേവിംഗ് ഫോർ മൈ ഫുഡ്, എനിക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും. ഐ ആം ഐ റൈറ്റ്? വിശന്ന് കഴിയുമ്പോഴത്തേ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തൊരു, യുനോ വി റിയലി ഫീൽ ബാഡ്, റൈറ്റ്? സോ വി ആർ ക്രേവിംഗ് ഫോർ ഫുഡ്. ഇതുപോലെ എൻ്റെ ബോഡിയിലെ ഏത് ഫാക്കൽറ്റിക്ക് ഒരു ലാക്കിങ് എനിക്ക് ഫീൽ ചെയ്താലും, അതെൻ്റെ ഇൻ്റലിജൻസിനായിക്കോട്ടെ, അതെൻ്റെ ചിന്തകൾക്കായിക്കോട്ടെ, എൻ്റെ ബുദ്ധിക്കായിക്കോട്ടെ, എൻ്റെ വികാരങ്ങൾക്കായിക്കോട്ടെ, എന്തിനാണെങ്കിലും ഞാൻ ഓടിച്ചെന്ന് ഫില്ല് ചെയ്യുന്നത് യേശുവിനെ കൊണ്ടായിരിക്കും. ശരീരം ദുർനടപ്പിനല്ല, കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനും. ദിസ് ഇസ് എ റിയൽ മീനിങ്. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലാക്കിങ് ഫീൽ ചെയ്താൽ, സപ്പോസ് ഐ ഫീൽ നോബഡി ലവ്സ് മീ, എന്നെ ആരും സ്നേഹിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുകയാണെന്ന് വെക്കുക, ദെൻ വാട്ട് ഹാപ്പൻസ്? എൻ്റെ ഇമോഷൻസിന് എനിക്ക് ലാക്കിങ് ഫീൽ ചെയ്യുകയാണ്. എനിക്ക് ഇമോഷൻസ്, എൻ്റെ ഇമോഷൻസിന് ഒരു വിശപ്പ്. എന്ത്? എന്നെ ആരും വേണ്ടത്ര കരുതുന്നില്ല, സ്നേഹിക്കുന്നില്ല. എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് എനിക്കൊരു ഒരു പ്രതിസന്ധി ഉണ്ടാകണം, എൻ്റെ മനസ്സിലൊരു ലാക്കിങ് ഫീൽ ചെയ്താൽ ഞാൻ ഓടിപ്പോകുന്നത് അയലോക്കാരൻ്റെ ഭാര്യയുടെ അടുത്തോട്ടല്ല. അതാണ് പറഞ്ഞത് ശരീരം ദുർനടപ്പിനല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. When I feel I need something more in my body, in my emotions, when I lack, or when I feel a lacking in emotions, in love,
എന്നെ ആരെങ്കിലും കരുതുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ കരുതാൻ വേണ്ടി ഞാൻ ഓടിപ്പോകുന്നത് എനിക്ക് കാശ് തരുന്ന ഒരാളുടെ അടുത്തോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്തല്ല. വെൻ ഐ ഫീൽ ഐ എം ഓൾ കൈൻഡ് ഓഫ് എവറി ഇമോഷൻസ് എനിക്ക് റിക്രിയേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഓടിപ്പോകുന്നത് ചീട്ട് കളിക്കാനല്ല. എനിക്ക് വെൻ ഐ ഫീൽ ദാറ്റ് ഐ എം സീക്ക് ഓർ യു നോ വെൻ ഐ ഫീൽ ഐ എം ഗെറ്റിംഗ് ബോർഡ് ഞാൻ ഓടിപ്പോയി കള്ളു കുടിക്കുകയല്ല ചെയ്യുന്നത്. ഇന്ന് ഒരു സ്വാഭാവിക മനുഷ്യൻ അവൻ്റെ ശരീരത്തിൻ്റെ ഏത് ലാക്കിങ്ങിനും ദൈവികമല്ലാത്ത ഒന്നുകൊണ്ടാണ് അവൻ ഫിൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ സഹോദരങ്ങളെ? ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻ്റ്. ഒരു ലൗകിക മനുഷ്യൻ അവൻ്റെ ലൗകിക ജീവിതത്തിൽ അവൻ്റെ എല്ലാ ലാക്കിങ്ങിനും അവൻ ഓടിപ്പോകുന്നത് ലൗകികമായ കാര്യങ്ങളുടെ പുറകെയാണ്. കുടുംബജീവിതത്തിൽ ഒരു ചെറിയ ലാക്കിംഗ് ഉണ്ടായാൽ, കുടുംബ ബന്ധങ്ങളിൽ ഒരു ചെറിയ ലാക്കിംഗ് ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു സംശയമുണ്ടായാൽ, എന്തെങ്കിലും കാര്യം ഉണ്ടായാൽ, ഇന്നത്തെ പിള്ളേർക്കൊക്കെ യാതൊരു മടിവില്ല. ഓൾ ഓൺ എ സഡൻ ഹീ ഈസ് ഫൈൻഡിങ് സംബഡി എൽസ് ആൻഡ് ഫിൽ ചെയ്യാൻ നോക്കുകയാണ്. അവൻ്റെ കുടുംബത്തിലെ ആ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിലെ ലാക്കിങ് ഫിൽ ചെയ്യാനായിട്ട് അവൻ ഓടിപ്പോകുന്നത് അവൻ്റെ കൂട്ടുകാരുടെ അടുത്തോ അല്ലെങ്കിൽ അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ അടുത്തോ അല്ലെങ്കിൽ വേറൊരാളുടെ അടുത്തോ ആണ്. എനിക്ക് കുടുംബത്തിൽ സ്നേഹം ഫീൽ ചെയ്യുന്നില്ല. കുടുംബത്തിൽ സ്നേഹം ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ഇഫ് യു ഫീൽ ലാക്കിംഗ് ഇൻ യുവർ ഫാമിലി, ഗോ ടു ജീസസ്. ബിക്കോസ് ഗോഡ് വോണ്ട്സ് യു ടു ഫിൽ ഓൾ ദ ലാക്കിങ്സ് ഇൻ യുവർ ബോഡി വിത്ത് ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് പറയുന്നത് ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും. യു അണ്ടർസ്റ്റാൻഡ് മൈ ഫ്രണ്ട്സ്? നമ്മൾ ആലോചിച്ചു, എനിക്ക് ഇന്റലിജൻസിന് എനിക്ക് ചില കാര്യങ്ങൾ ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നുണ്ടെന്ന് വെച്ചു. മനസ്സിലാകുന്നില്ലെങ്കിൽ ഉടനെ ഞാൻ ഓടിപ്പോകേണ്ടത് ഇന്റർനെറ്റിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ കർത്താവിൻ്റെ അടുത്ത് പോകാൻ പഠിക്കണം. എനിക്ക് ഇപ്പം ഞാൻ റീസെന്റ്ലി സംബഡി യുനോ നമ്മളിവിടുത്തെ ഈ ന്യൂ ഏജ് റിലീജിയൻസ് ഒത്തിരി ഉണ്ടല്ലോ, ആർട്ട് ഓഫ് ലിവിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, യുനോ അവരെ ഇരയിട്ട് പിടിക്കുന്നത് ആരെയാണെന്നറിയാമോ? പീപ്പിൾ ഹു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദയർ പ്രസന്റ് ലൈഫ്. എൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിനകത്ത് സാറ്റിസ്ഫൈഡ് അല്ലാത്ത ആളുകൾ, അല്ലാത്ത ആളൊക്കെ അവർക്ക് കിട്ടത്തില്ല. അവരെന്ത് ചെയ്യുന്നു? ശരിയാണ്, എൻ്റെ ഒരുപക്ഷെ എൻ്റെ ഓഫീസിലെ സ്ട്രെസ് എനിക്കുണ്ടായിരിക്കാം, എൻ്റെ ജോലിയിലെ സ്ട്രെസ് ഉണ്ടായിരിക്കാം. ഉടനെ തന്നെ അവർ പറയുന്നു, യു ഹാവ് സംതിങ് യു ക്യാൻ ഫിൽ ഓൾ ദ ലാക്കിംഗ് വിത്ത് ദി ആർട്ട് ഓഫ് ലിവിംഗ്. ഐ വാസ് ടെല്ലിങ് സംബഡി വാസ് ആസ്കിങ് ഒരു വിശ്വാസിയായ ഒരു പയ്യനോട് ചോദിച്ചു, വാട്ട് ഇസ് റോങ് വിത്ത് ആർട്ട് ഓഫ് ലിവിംഗ്? വൈ കാണ്ട് ഐ ജസ്റ്റ് ഗോ ആൻഡ് അറ്റൻഡ് ദാറ്റ് ആർട്ട് ഓഫ് ലിവിംഗ്? ഐ സെഡ് വൈ യു ഷുഡ് ഗോ? ബിക്കോസ് ദാറ്റ് ഇറ്റ് സെൽഫ് സേസ് ദാറ്റ് ഇറ്റ് ഇസ് ആർട്ട്, ഇറ്റ് ഇസ് നോട്ട് ലൈഫ്. വൈ യു ഷുഡ് ഗോ ദർ വെൻ യു ഹാവ് ലൈഫ് ഇറ്റ് സെൽഫ്? ജീസസ് ഗിവ്സ് യു ലൈഫ്, ഇറ്റ് ഇസ് ഓൺലി ആർട്ട്. എന്താണ് ലാക്കിംഗ് ഫീൽ ചെയ്യുമ്പോഴത്തേക്ക് ഓടിപ്പോകും. നൂറ് കാര്യങ്ങൾ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഓരോ ലാക്കിങ്ങിനും ഫില്ല് ചെയ്യാനായിട്ട് പിശാജ് നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ കമ്പ്യൂട്ടറിലും നമ്മുടെ ഇൻ്റർനെറ്റിലും നമ്മുടെ ടി വിയിലും ടെലിവിഷൻ തുറന്നാലും പത്രം വായിച്ചാലും പോസ്റ്ററെ നോക്കിയാലും എവിടെ നോക്കിയാലും നിന്റെ ബോഡിയിലെ ഓരോ ലാക്കിങ്ങിനെയും ഫില്ല് ചെയ്യാനുള്ള ലൗകിക കാര്യങ്ങൾ കൊണ്ട് ലോകം നിറച്ചു വച്ചിരിക്കുകയാണ്. Am I right, my friends? You are living in cities. You know, each and every corners of the city, everywhere you will find something that is there to fill your lacking in your body, in your emotions, in your intelligence, in your volition. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മുന്നോട്ട് പോകണമെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ നോക്കേണ്ടത് ബെറ്റർ യു എസ് എൽ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ല, പോസിറ്റീവ് പവർ പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ പുറകെയല്ല. ഇന്ന് പെന്തക്കോസ്തുകാരൻ ഉൾപ്പെടെ എല്ലാം ശിവഖരയുടെ പുസ്തകത്തിലാണ് ആശ്രയം കണ്ടെത്തിയിരിക്കുന്നത്. ഐ എം നോട്ട് ജോക്കിംഗ്. യു നോ വൈ? ബിക്കോസ് യു ആർ ഫില്ലിംഗ് യുവർ ലാക്കിംഗ് വിത്ത് ബുക്സ് ലൈക്ക് ദാറ്റ്. ബെറ്റർ യു എസ് എൽ ബുക്കുകൾ, 100 പുസ്തകങ്ങളുണ്ട് അല്ലേ? മാനേജ്മെന്റ് ടെക്നിക്സ് പഠിപ്പിക്കുന്നു, മറ്റേ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഹൗ ക്യാൻ യു ബി സക്സസ്ഫുൾ, എ ലോട്ട് ഓഫ് ബുക്സ്. പക്ഷെ നിന്റെ ജീവിതത്തിലെ എല്ലാ ലാക്കിങ്ങും നീ ഫില്ല് ചെയ്യേണ്ടത് ആരെ കൊണ്ടായിരിക്കണം? കർത്താവിനെ കൊണ്ട്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇൻ്റലിജൻസിൻ്റെ പ്രശ്നമാണെങ്കിലും, എൻ്റെ ചിന്തയുടെ കാര്യങ്ങളാണെങ്കിലും, എൻ്റെ ഇമോഷൻസ് ആണെങ്കിലും, എൻ്റെ ബോഡിയുടെ നീഡ്സ് ആണെങ്കിലും, എവറിതിങ് ഐ നീഡ് ടു സീ ദാറ്റ് ഐ എം ഫില്ലിംഗ് ഇറ്റ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ കർത്താവിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും, നിങ്ങൾ ശരീരമോ ദുർനിറപ്പിനല്ല, ശരീരം ദുർനിറപ്പിനല്ല, കർത്താവിനത്രേ. കർത്താവ് ശരീരത്തിനും, അത് തിരിച്ചും പറയുകയാണ്. അതായത് ഞാൻ എൻ്റെ എല്ലാ ലാക്കിങ്ങും ഫില്ല് ചെയ്യാൻ കർത്താവിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ കർത്താവ് പറയാണ് അവനും ഒരു ക്രേവിംഗ് ഉണ്ടെന്ന്, അവനും ഒരു ദാഹമുണ്ട്. അവൻ ആരെയാണെന്നറിയാമോ ദാഹിക്കുന്നത്? എന്നെ. ഈ ഉണ്ട് സാർ മൈ ഫ്രണ്ട്സ്. ഭക്ഷണവും ആപ്പിറ്റൈറ്റും വിശപ്പും ഭക്ഷണവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. വിശക്കുമ്പോൾ നമ്മൾ ഫില്ല് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഭക്ഷണം കൊണ്ടാണ്. ഇവിടെ പോൾ പറയാണ് വിശപ്പും ഭക്ഷണവും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ ഞാനും കർത്താവും അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുകയാണ്. യു അണ്ടർസ്റ്റാൻഡ്? അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേഷൻ ആണ്. ഗോഡ് ഡിസയേഴ്സ് മീ, ഐ ഡിസയർ ഗോഡ് ആൻഡ് ഗോഡ് ഡിസയേഴ്സ് മീ. ഞാൻ കർത്താവിനെ മോഹിക്കുന്നു, കർത്താവ് എന്നെയും മോഹിക്കുന്നു. കർത്താവിന് എന്നെയും വേണം. കർത്താവ് അത് കർത്താവിന്റെ ഡിലൈറ്റ് അതിനകത്താണ്. അവിടെയാണ് നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ ക്രിസ്തുവിന്റെ, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നല്ലയോ. ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാനെടുത്ത് വേശിയുടെ അവയവങ്ങളാക്കാം. ഒരു നാളും അരുത് വേശിയോട് പറ്റിച്ചേരുന്ന അവളുമായി ഏകശരീരമാകുന്നു നിങ്ങൾ അറിയുന്നില്ലയോ. ഇരുവരും ഒരു ദേഹമായി തീരുമെന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവ് ആകുന്നു. വി ആർ വൺ ഇൻ സ്പിരിറ്റ്. വൺ ഇൻ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാ. കർത്താവ് പറഞ്ഞു, ഐ ലിവ് ഇൻ യു ആൻഡ് യു വിൽ ലിവ് ഇൻ മീ. അങ്ങോട്ടും ഇങ്ങോട്ടും, അതാണ് ആ റിലേഷൻ, വൺ ഇൻ സ്പിരിറ്റ്. അത് ആ ഒരു റിലേഷനാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നതായ റിലേഷൻ എന്ന് പറയുന്നത്. എന്ത്? വി ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദിസ് ബോഡി. ഞാൻ ക്രിസ്തുവിന്റെ അവയവമാണ്, കർത്താവിന്റെ തലയാണ്. അതാണ് റിലേഷൻ. അതിൽ കുറഞ്ഞ ഒരു റിലേഷൻ നമുക്ക് പറ്റത്തില്ല. അതല്ലാത്ത എന്ത് റിലേഷനും ട്രൂലി ബിബ്ലിക്കൽ അല്ല. ഇംഗ്ലീഷിൽ ഒരു ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ഒരു ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചത്, ആ ബൈബിൾ സ്കൂളിൽ നടന്ന ഒരു സംഭവം, ആ ടീച്ചർ എഴുതിയത്. വൺസ് ഐ റെഡ്, ബി ടി എച്ചിൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ബി ടി എച്ചിൻ്റെ ഒരു ക്ലാസ്സാണ്, 18 വയസ്സുള്ള പിള്ളേരെല്ലാം പഠിക്കാനിരിക്കുന്നത്. അപ്പം ഒരു പുസ്തകത്തിലെ ഒരു ഒരു ഉദ്ധരണി ഈ ടീച്ചർ അവിടെ നിന്ന് പറഞ്ഞു, ക്രിസ്ത്യാനിറ്റി വാസ് എ ഫെലോഷിപ്പ് ഇൻ ജെറൂസലേം ആൻഡ് ഇറ്റ് ബിക്കെയിം എ ഫിലോസഫി ഇൻ ഗ്രീസ് ആൻഡ് ഇറ്റ് വാസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ റോം ആൻഡ് ഇൻ യൂറോപ്പ് ഇറ്റ് വാസ് എ കൾച്ചർ ആൻഡ് ഇൻ യു എസ് ഇറ്റ് വാസ് എൻ എന്റർപ്രൈസ്. ക്രിസ്ത്യാനിത്വം യെരുശലേമിൽ ഒരു ഒരു ബോഡി റിലേഷൻഷിപ്പായിരുന്നു. ഇറ്റ് വാസ് എ ഫെലോഷിപ്പ് ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് കൂട്ടായ്മയായിരുന്നു. കൂട്ടായ്മ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കൂട്ടായ്മയല്ല. യെരുശലേമിൽ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് കർത്താവ് തലയും നമ്മൾ ശരീരവും എന്ന നിലയിലുള്ള ഒരു കൂട്ടായ്മയായിരുന്നു. എന്നാൽ ഗ്രീക്കുകാർ വന്നപ്പോഴത്തേക്ക് അതിനെ ഫിലോസഫൈസ് ചെയ്തു, ഫിലോസഫിയാക്കി, അതൊരു ആശയമാക്കി. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല ഉണ്ടായിരുന്ന എൻ്റെ പുറകെ പോയനെ. കാര്യം ഇതൊരു ഇക്വേഷനാക്കി. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, റിലേഷൻ പോയിട്ട് എന്തായി? ഇക്വേഷനായി. നേരത്തെ റിലേഷൻ ആയിരുന്നു, പിന്നെന്തായി? ഇക്വേഷൻ. ഒരു തത്വശാസ്ത്രമായി, ഒരു രക്ഷാശാസ്ത്രമായി, തിയോളജിയായി. യു അണ്ടർസ്റ്റാൻഡ് മൈ ഫ്രണ്ട്സ്? വേറെ മാർഗമൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷേ അതല്ല, റിലേഷൻ നഷ്ടപ്പെട്ടു. റിലേഷൻ നഷ്ടപ്പെട്ടതുകൊണ്ട് ഗ്രീക്കുകാർ വന്നപ്പോൾ, അല്ലെങ്കിൽ ഇന്നത്തെ പ്രശ്നം അതാണ്, ഇന്ന് നമ്മൾ യേശുവുമായിട്ടുള്ള ബന്ധത്തെക്കാൾ ഉപരി യേശു നമുക്ക് സക്സസ് തരുന്നെന്ന് കുറച്ചു കൂട്ടർ പറയുന്നു. ഹീസ് എ സക്സസ് ഇക്വേഷൻ. അതാണ് നമ്മുടെ ക്രൂസൈഡുകാരെ നാം പറയുന്നത്. കൂടിപ്പോയാൽ പറയുന്നത് സ്വർഗത്തിൽ പോകാൻ വേറെ ഒരു മാർഗവും ഇല്ല. പക്ഷെ ബന്ധമല്ല എംഫസൈസ് ചെയ്യുന്നത്. അതാണ് ഇന്ന് സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇറ്റ് ഈസ് റിലേഷൻഷിപ്പ്. റോമൻസ് വന്നപ്പോഴത്തേക്ക് അതിനെ ഇൻസ്റ്റിറ്റ്യൂഷനൈസ് ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രശ്നം, ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു ബ്രാൻഡ് അംബാസഡർ ഉണ്ട്. കത്തോലിക്ക സഭ അല്ലെങ്കിൽ ഇനോ റോമൻ ചേർച്ച്, റോമൻ ചേർച്ചിന് ഒരു ബ്രാൻഡ് അംബാസഡർ ഉണ്ട്. കാര്യം അവർക്കൊരു ഹിഡൻ അജണ്ട ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ ഏത് ഇപ്പം ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയാലും ആര് തുടങ്ങിയാലും അവർക്കെല്ലാം ഒരു ബ്രാൻഡ് അംബാസഡർ ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഷർട്ട് റീബോക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, അല്ലെങ്കിൽ നൈക്കിയോ എല്ലാം ഉപയോഗിക്കുന്നതായ ആളുകൾ അവിടെ, അല്ലെങ്കിൽ സ്പോർട്സുകാരോ മറ്റോ. അവന്മാരൊന്നും ഇതൊന്നും ഇടാനൊന്നും ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല, അതിൽ നിന്ന് അവന്മാർക്ക് കാശ് കിട്ടുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് ഇവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണെന്ന്, അങ്ങനൊന്നും അല്ല. അതൊരു ബ്രാൻഡ് അംബാസഡറാണ് എന്ന് പറഞ്ഞതുപോലെ അവരുടെ ഹിഡൻ അജണ്ട എന്താണ്? നമ്മളെ കൊണ്ടെല്ലാം നമ്മുടെ പൈസ അവൻ്റെ കയ്യിൽ ചെല്ലണം. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ വലിയൊരു പ്രതിമ ഉണ്ടാക്കി കയ്യൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് പറയുകയാണ്, പൈസ അല്ലേ വിടുക, ആർക്കാ? യേശുവിന്, അല്ലാതെ ആർക്കാ? പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ ആൾക്കാരെ എടുത്തുകൊണ്ട് പോകും, അത് വേറെ കാര്യം. ഇത് റോമൻ ചർച്ചിൻ്റെ പ്രശ്നമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. പെന്തക്കോസ്തുകാരൻ്റെയും ചിന്ത ഇതൊക്കെ തന്നെയാണ്. ഇന്ന് രാത്രി നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും വലിയ നോട്ട് എടുക്കുക, ഏറ്റവും വലിയ നോട്ട് അതിട്, ദൈവം നിന്നെ 100 മടങ്ങ് അനുഗ്രഹിക്കാൻ പോവുകയാണ്. എവിടുത്തെ തത്വമാണിത്? എവിടുത്തെ സിസ്റ്റമാണിത്? ആർക്കാ ഇടാൻ, ആർക്കാ ഇടുന്നത്? നിന്റെ കയ്യിൽ ഏറ്റവും വലിയ നോട്ട് എടുക്കുന്ന നിനക്ക് 100 മടങ്ങ് കിട്ടുമെന്ന് ദൈവം എന്നെ മുച്ചിട്ട് കളിക്കാനാണോ? എന്തോ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. മുച്ചിട്ട് കളിക്കാരും പോലും പറയുന്നത് എന്താണ്? വൈ രാജാ വൈ, ഒന്ന് വെച്ചാൽ 2 കിട്ടും, നമ്മൾ പറയുന്നത് 100 കിട്ടുമെന്ന. സി, ദിസ് ഇസ് ടോട്ടലി ടോട്ടലി നോൺ സ്ക്രിപ്ചറൽ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അനുഗ്രഹമാണെന്ന്? കിട്ടണമെന്ന് വെച്ച് കൊടുക്കുന്നത് അനുഗ്രഹമാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? വൈ യു ആർ പുട്ടിംഗ് യുവർ മണി ഇൻ ദി ഓഫർട്രി? ബിക്കോസ് യു എക്സ്പെക്ട് മോർ. യു ആർ നോട്ട് ഗിവിംഗ് ഇൻ എ ക്രിസ്ത്യൻ വേ. സന്തോഷത്തോടെ, സ്നേഹത്തോടെ കൊടുക്കുന്നവനെയാണ് ദൈവം, സന്തോഷത്തോടെ കൊടുക്കുന്നവനാണ് ദൈവം സ്നേഹിക്കുന്നത്. അല്ലാതെ ലാഭേച്ഛയോടെ കൊടുക്കുന്നവനെ കർത്താവ് സ്നേഹിക്കും നിങ്ങൾ എഴുതിയിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് സഭയിൽ ലാഭേച്ഛ പഠിപ്പിക്കുമ്പോൾ നമ്മൾ റോമൻ ചർച്ചിന്റെ മറ്റൊരു പതിപ്പായി വരികയാണ്. കർത്താവിന് നിങ്ങൾ കൊടുക്കാൻ നിങ്ങളാരാ? എവറിഥിങ് ബിലോങ്സ് ടു ഗാഡ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ കൊടുക്കുമ്പോഴുള്ള വലിയ പ്രശ്നം, നമ്മുടെ കൈ മോളിലും വാങ്ങിക്കുന്നവരുടെ കൈ താഴെയുമാണ്. സ്വത്രാഴ്ച ഇങ്ങനെയല്ല നമ്മളിരുന്ന്, ദാറ്റ് മീൻസ് ഗോഡ്സ് ഹാൻഡ് ഡൗൺ. പക്ഷേ അങ്ങനെ കൊടുത്താൽ ദൈവം സ്വീകരിക്കത്തില്ല. അങ്ങനെ സ്വത്രാഴ്ച ഇരുന്ന് എങ്ങനെ കിട്ടുമോ? പക്ഷേ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നത് അർപ്പിക്കുകയാണ്. എൻ്റെ കൈ താഴെയാണ്. ദൈവത്തിന് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ എടുക്കും. എനിക്കുള്ളത് മൊത്തമായിട്ട് ഞാൻ അങ്ങോട്ട് വെക്കുകയാണ്. അങ്ങനെ മാത്രമേ ദൈവത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത കൊടുപ്പൊന്നും ദൈവത്തിനല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഐ എം ഗിവിംഗ് എവറിഥിങ് ദാറ്റ് ഐ ഹാവ്. എനിക്ക് എന്ത് കൊടുക്കാനാണ്? ഇറ്റ് ബിലോങ്സ് ടു ഹിം. ഞാൻ എത്ര കൊടുക്കുന്നു എന്നുള്ളതല്ല ചോദ്യം, ഞാൻ എന്ത് എടുക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ബിക്കോസ് എവറിഥിങ് ബിലോങ്സ് ടു ഗോഡ്. ഞാൻ കൊടുക്കുക അല്ല ദൈവത്തിന്. എനിക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റത്തില്ല. എത്രയും കുറച്ചെടുക്കാൻ നോക്കുന്നതെന്നുള്ളത് ഞാൻ. യു അണ്ടർസ്റ്റാൻഡ് മൈ ഫ്രണ്ട്സ്? ഐ ഹവ് നോട്ട് ടൈം ടു എക്സ്പ്ലെയിൻ ഇറ്റ്. ഓക്കെ. ആൻഡ് ഇൻ യൂറോപ്പ് ഇറ്റ് വാസ് എ കൾച്ചർ. കൾച്ചറിന്റെ പ്രശ്നം എന്നറിയാമോ? കൾച്ചറിനകത്ത് എല്ലാം പുറമേ ഉണ്ട്, പക്ഷെ അകത്തൊന്നുമില്ല. ദേ ഹാവ് ക്രിസ്മസ് ബട്ട് നോ ക്രൈസ്റ്റ്. ദേ ഹാവ് ഈസ്റ്റർ ബട്ട് നോ റിസറക്ഷൻ. പെന്തക്കോസ്ത് തന്നെ അതൊക്കെയാണ്. ഇന്ന് എല്ലാം പുറമേ ഉണ്ട്, ഉപവാസമുണ്ട്, ആത്മാവില്ല. ദൈവവചന പഠനമുണ്ട്, പക്ഷെ ട്രാൻസ്ഫോർമേഷൻ ഇല്ല. ബൈബിൾ ക്ലാസ് ഉണ്ട്, പക്ഷെ ട്രാൻസ്ഫോർമേഷൻ ഇല്ല. സഭായവുമുണ്ട്, പക്ഷെ ആരാധനയില്ല. പാട്ടുണ്ട്, പക്ഷെ സാക്രിഫൈസ് ഇല്ല. വി ആർ ഫോളോയിങ് ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി, ഇന്നത്തെ പെന്തക്കോസ്റ്റൽ ചർച്ചസ്. ഞാൻ ഇത്രയും കുറ്റം പറയുന്നതിൻ്റെ കാര്യം അത് പറഞ്ഞേ പറ്റൂ. ഇതൊന്നും കുറ്റമല്ല, ഇതിനേക്കാൾ അപ്പുറത്ത് പറയേണ്ടതാണ്. സി, നമ്മുടെ വർഷിപ്പിൽ സാക്രിഫൈസ് ഇല്ല. നമ്മളോട് വന്നിട്ട് എക്സ്റ്റസി ആണ്. വി ഹാവ് എക്സ്റ്റസി ബട്ട് നോ ന്യൂ ബർത്ത്. വി ഹാവ് നോ ന്യൂ ബർത്ത്. നമുക്ക് വീണ്ടും ജനനമില്ല, പുതുസൃഷ്ടിയാകുന്നില്ല, എക്സ്റ്റസി ഉണ്ട്. ആത്മാവിൽ ആ പാടി ആരാധിച്ച് എടാ എരുമേലി പേട്ട തുള്ളുമ്പോഴും അവനും ഉണ്ട് ഒരു കുരുക്കം. അത് ഇവിടെ മാത്രമൊന്നുമല്ല ഉള്ളത്. വീണ്ടും ജനനം നടക്കാതെ, പുതുസൃഷ്ടിയാകാതെ എത്ര കുലുങ്ങിയാൽ എന്താ പ്രയോജനം? ഇറങ്ങിപ്പോകുമ്പോൾ അതുപോലെ ഇറങ്ങിപ്പോയിട്ട് എന്ത് ചെയ്യാനാണ്? We are no better than the Europeans who made it a culture. And in America, it was an enterprise. ഇത് കേട്ടപ്പോൾ വിറ്റേച്ചിന് വിളിച്ചുകൊണ്ടിരുന്ന ഒരു പെങ്കൊച്ച, 18 വയസ്സുള്ള കൊച്ച, അവളെ ചോദിച്ചു, സർ, ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ബിസിനസ്? യു സേ ദാറ്റ് ക്രിസ്ത്യാനിറ്റി ഇസ് എ ബിസിനസ്? ഈ ടീച്ചർ പറഞ്ഞു, വാട്ട് യു സേ മോളെ, ഇറ്റ് ഹാപ്പൺ ലൈക്ക് ദാറ്റ്. ഇറ്റ് വാസ് സപ്പോസ് ടു ബി എ ബോഡി, റൈറ്റ്? ശരിക്കും ഇതൊരു ശരീരവും തലയും തമ്മിലുള്ള ബന്ധമല്ലേ ഉണ്ടാകേണ്ടിയിരുന്നത്? ഉടനെ ടീച്ചർ പറഞ്ഞു, യെസ്. ആൻഡ് നൗ ഇറ്റ് ഇസ് എ ബിസിനസ്? ഈ പെങ്കൊച്ചി ചോദിച്ചതാണ്, 18 വയസ്സുള്ള കൊച്ച്. ആ ടീച്ചർ പറഞ്ഞു, യെസ്. സങ്കടപ്പെട്ട് പറഞ്ഞു, അങ്ങനെ പറ്റിപ്പോയി മോളെ. സർ, അവളുടെ അടുത്ത ചോദ്യമാണ്, വാട്ട് യു കോൾ when a body becomes a business? ഒരു ശരീരം ബിസിനസ് ആകുമ്പോൾ നിങ്ങൾ എന്താ അതിനെ വിളിക്കുന്നത്? ഇറ്റ് ഈസ് പ്രോസ്റ്റിറ്റ്യൂഷൻ. ഐ ടെൽ യു മൈ ഫ്രണ്ട്സ്, നാ ദിസ് ഈസ് വാട്ട് ഹാപ്പൻ ടു ദ ചർച്ച്. ഇറ്റ് ഹാസ് ബിക്കം എ പ്രോസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ്സ് എ ബിസിനസ്. യു നോ വാട്ട് ഇസ് എ പ്രോബ്ലം വിത്ത് എ ബിസിനസ്? ഇൻ എ ബിസിനസ് എവരിബഡി നീഡ്സ് പ്രോഫിറ്റ്. എല്ലാവരും ഒരു കാര്യം നോക്കുന്നു, എനിക്കെന്ത് കിട്ടും, വാട്ട് ഐ എം ഗോയിങ് ടു ഗെറ്റ്. സഭയിൽ വരുന്നതും അത് തന്നെയാണ്. ഞാൻ എല്ലാ ഞായറാഴ്ച സഭയത്തിന് വന്നോളാം, എനിക്കെന്ത് കിട്ടും? ഞാൻ 21 ദിവസം ഉപവാസം എടുക്കാം, എനിക്കെന്ത് കിട്ടും? ഓൾവേസ് യു ആർ ആസ്കിങ് എ ക്വസ്റ്റ്യൻ, വാട്ട് ഐ എം ഗോയിങ് ടു ഗെറ്റ്. യു ആർ നോട്ട് എ വൈഫ്, യു ആർ എ പ്രോസ്റ്റിറ്റ്യൂട്ട്. വെൻ യു ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ, യു ആർ നോ മോർ എ വൈഫ്. ഒരു വേശ്യയും ഒരു ഭാര്യയും ചെയ്യുന്നതൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും. പക്ഷേ ഭാര്യ ചോദിക്കുന്ന ചോദ്യം, ഭാര്യ ഒരിക്കലും ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. വേശ്യ ചോദിക്കുന്നു, യു ഡു എനിത്തിങ് യു വോണ്ട്, ബട്ട് ആഫ്റ്റർ ഓൾ വാട്ട് യു ആർ ഗോയിങ് ടു ഗിവ് മീ. പക്ഷെ ഭാര്യ, അവൾക്കൊന്നും വേണ്ട, അവൾക്ക് അവളുടെ ഭർത്താവിനെ മതി, വേറെ ഒന്നും നോക്ക് വേണ്ട. അതാണ് റിലേഷൻഷിപ്പ്. യേശുവിന് വേണ്ടി മാത്രം യേശുവിൻ്റെ പിന്നാലെ പോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് സഭയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. വി ഗോ ആഫ്റ്റർ ജീസസ് ഫോർ സംതിങ്, വി ഓൾവേസ് ലുക്ക് ഫോർ സംതിങ്. എനിക്കെന്ത് കിട്ടുമെന്നുള്ള ചോദ്യവുമായി കർത്താവിൻ്റെ പിന്നാലെ പോകുന്നവൻ, പോകുന്നവൾ വ്യഭിചാരിയാണ്. അവൾ ഭാര്യയല്ല, നമ്മൾ മണവാട്ടിയല്ലാതെ ആയിപ്പോയിരിക്കുന്നു. ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് ഇസ് ഹാപ്പനിങ്. അതുകൊണ്ട് പോൾ പറയാണ്, റിമെമ്പർ, കർത്താവ് തലയും നീ അവൻ്റെ അവയവുമാണ്. നിനക്കൊരിക്കലും നിന്റെ കർത്താവിൻ്റെ അവയവത്തെ എടുത്ത് വേറൊരു ഒരു വേശിയോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡസൻ മീൻ ജസ്റ്റ് വ്യഭിചാരം എന്ന് മാത്രം ചിന്തിക്കേണ്ട. ലോകത്തോട് പറ്റിച്ചേരാൻ പറ്റത്തില്ല. യു കനോട്ട് ഗിവ് യുവർ ബോഡി ടു ദ വേൾഡ്. If you are the body of Jesus Christ, you cannot be united with the world. You cannot be united with the power. You cannot be united with money. If you do it, you are no more a wife. You are a prostitute. നമ്മുടെ റിലേഷൻ യേശുവുമായിട്ട് മാത്രമായിരിക്കണം. ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനുമുള്ളത്. എന്നിട്ട് പോലെ പറയാണ്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ, എൻ്റെ 19-ാമത്തെ വാക്യത്തിൽ, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? യു ആർ ബോട്ട് വിത്ത് എ പ്രൈസ്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, വെറുതെ വാങ്ങിച്ചതല്ല, വിത്ത് എ പ്രൈസ്. എന്താ കർത്താവ് കൊടുത്ത വില? ഹല്ലേലൂയ. ഐ ടെൽ യു എ സ്റ്റോറി, സംതിങ് ദാറ്റ് വിൽ എക്സ്പ്ലെയിൻ my relation with God. New York le Manhattan street il nadana oru, it's not a, it's just a story. Oru cowboy orikkale oru pakshiye, oru bird, avana birdine eduthittu, you know, he just ore feather ingena valichu porichondirikkya, avan valichu porikkumbodhekku idu karunnu pedakkum kareyum, and also blood ingena ooze out cheyum, appozhekku ivan ingena chirikkan thodangum. And somebody was coming and he just asked him a question. Hey, what are you doing? നീ എന്താ ചെയ്യുന്നേ? ആ, നിനക്ക് കാണത്തില്ല, ഞാൻ ഈ പക്ഷികളെ തൂവലൊക്കെ ഇങ്ങനെ വലിച്ചു പറിക്കുകയാണ്. എന്തിനാ? ഐ ലൈക്ക് ഇറ്റ്. അങ്ങനെ നീ ഇതെല്ലാം വലിച്ചു പറിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? മാൻ, ഐ ഹാവ് എ കാറ്റ് അറ്റ് മൈ ഹോം. ഞാൻ ഇതെല്ലാം വലിച്ചു പറിച്ചു കളഞ്ഞിട്ട് ഞാൻ ഇതിനെ ഈ എൻ്റെ പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കും. അതിങ്ങനെ കാറുമുറ കടിച്ച് തിന്നുമ്പോൾ ഐ ലൈക്ക് ഇറ്റ്, ഐ റിയലി എൻജോയ്. ഈ മനുഷ്യൻ ചോദിച്ചു, യു വാണ്ട് ടു സെൽ ഇറ്റ്? നീ ഇതിനെ വിൽക്കുന്ന? വൈ മാൻ, വൈ? It's not a singing bird, it's a wild bird. Ha, adu ninne upadravikkum, idu paattu paadunna thathe onnum alla. I am just, it doesn't matter, I'm asking only one question. You want to sell it? If you are ready to sell it, I'm going to pay you any price. Idu vikkunnengil njan endu velayum tharam ennu paranju. Endu velayum ennu kettappozhethekku kavu ayyochu, hey, any price? Yes. You will give me 1000 bucks? $1,000 തരാമോ? ഇദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ്, യെസ്. ആൻഡ് ഹി വാസ് കൗണ്ടിങ് ദ മണി. $1,000 ഒരു എന്നാ ഒരു കിളിക്ക് അവൻ $1,000, അത് കൊള്ളാവുന്ന കിളിയൊന്നുമല്ല, വൈൽഡ് ബേർഡ്, പൂച്ചക്കിട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു കിളിക്ക് അവൻ $1,000 കൊടുത്തിട്ട്, 50,000 രൂപ കൊടുത്തിട്ട് ഹി ബോട്ട് ഇറ്റ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതിനെയും കൊണ്ട് പുറത്തു പോയി. അപ്പം ഈ കൗബോയ് ചിന്തിച്ച് കാണും, ഹീ ഈസ് എ ഫൂൾ, ഹീ ഈസ് മാഡ്, അല്ലെങ്കിൽ ഒരിത്തിനും അവരങ്ങനെ ചെയ്തില്ല, ഇതിനെ പറത്തി കളഞ്ഞു. ഒരുപക്ഷെ നമ്മൾ പറയും, ഇത് ചരിത്രത്തിൽ നടക്കുന്ന സ്റ്റോറിയല്ല, നോ വൺ ഈസ് ഗോയിങ് ടു ഡു ദാറ്റ്. ചരിത്രത്തിൽ ഒരുപക്ഷെ നടക്കത്തില്ലായിരിക്കാം, പക്ഷേ ചരിത്രത്തിനപ്പുറത്ത് ഇത് നടന്നു. ഐ വാസ് എ പ്ലേത്തിങ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് സൈറ്റൻ. പിശാചിൻ്റെ കയ്യിൽ ഞാനൊരു വെറും കളിപ്പാട്ടമായിട്ട്, അവനെൻ്റെ ഓരോ ഫെതേഴ്സും വലിച്ചു പറിച്ച് കളഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, എന്നെ ഞാനിങ്ങനെ പിടഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് യേശു അതിലെ വന്നിട്ട് ചോദിച്ചു, ഏ, വാട്ട് യു ആർ ഡൂയിങ് വിത്ത് ദിസ് മാൻ? ഐ ആം പ്ലേയിങ് വിത്ത് ഹിം. ഏ, യു ആർ ടോർമെൻറ്റിങ് ഹിം. വെറുതെ എന്തിനാ ഇത്ര ഉപദ്രവിക്കുന്നത്? ഐ ലൈക്ക് ഇറ്റ്. നീ എന്താ അവൻ ഇത്രയും കഷ്ടപ്പെടുത്തുന്നത്? ഐ ലൈക്ക് ഇറ്റ്. ആഫ്റ്റർ ഓൾ, വാട്ട് യു ആർ ഗോയിങ് ടു ഡു വിത്ത് ഹിം? ആ, യു നോ ദാറ്റ് ഐ ആം ഗോയിങ് ടു ത്രോ ഹിം ഇൻ ടു ദി ഇറ്റേണൽ ഫയർ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും? ഡ്യൂ ടൈം ഐ ആം ഗോയിങ് to throw him into the eternal fire. ഞാനിവനെ നിത്യാഗ്നിയിലേക്ക് എറിഞ്ഞു കളയാൻ പോകുകയാണ്. And Jesus was asking, you want to sell him? Hey, man, he's not a singing bird, he's a wild cat. Why would I buy him? No, it doesn't matter. If you're ready to sell, I'm going to pay any price. നീ വിൽക്കുന്നെങ്കിൽ ഞാൻ എന്ത് വിലയും തരാം. എന്ത് വിലയും എന്ന് കേട്ടപ്പോഴത്തേക്ക് സാത്താൻ ചോദിച്ചു, any price? Yes. Then I'll tell my price. Okay. It's your blood. Ninde rectum. Jesus looked at me. Kidanna pidayuna enne kandappol enne rakshikkathirikkan avanu kadiyumayirunnilla. Adonde Yesu paranju, it is done. Yes. Avan rectam koduthu velakku vaangichathu enne. Avan rectam koduthu velakku vaangichathu ninne. ഞാനൊരു 1000 വട്ടം കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, വൈ? Why you bought me with a price? Not a simple price. It's your own blood. Why you did it? എന്തുകൊണ്ടാ നീ അത് ചെയ്തത്? Why you bought me? നീ എന്തിനാ എന്നെ വിലയ്ക്ക് വാങ്ങിച്ചത്? അവൻ എന്നോട് പറഞ്ഞ ഉത്തരം, Because I want to make you my home. നിന്നെ എൻ്റെ ഭവനമാക്കാൻ വേണ്ടിയാ. എനിക്ക് നിന്റെ ഉള്ളിൽ ജീവിക്കണം, എനിക്ക് നിന്റെ ഉള്ളിൽ വസിക്കണം, എനിക്ക് നിന്റെ ഉള്ളിൽ വസിക്കണം, എനിക്ക് നിന്റെ അകത്ത് വരണം. ഐ വോണ്ട് ടു മേക്ക് യു മൈ ഹോം, എൻ്റെ ഭവനമാക്കണം. യേശുവിന് എന്നെ അവൻ്റെ ഭവനമാക്കണം, അതിനവൻ എന്നെ വിലയ്ക്ക് വാങ്ങിച്ചത്. അതപ്പോൾ പറയുന്നത്, ശരീരം കർത്താവിനുള്ളത്, കർത്താവ് ശരീരത്തിനും. ഞാൻ അവനെ ആഗ്രഹിക്കുന്നതിനേക്കാളുപരി അവൻ എന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ്റെ രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങിച്ചതാ. ഇനി ഞാൻ ഒരിക്കലും അവനെ വേദനിപ്പിക്കത്തില്ല. ഇപ്പം എനിക്ക് ആകപ്പാടെ ഒറ്റ ആഗ്രഹമുള്ളൂ, അവൻ എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ അവൻ ഇഷ്ടമില്ലാത്തതൊന്നും എൻ്റെ ശരീരത്തിലുണ്ടാകാൻ പാടില്ല. അവൻ എൻ്റെ ഉള്ളിൽ വസിക്കാൻ തയ്യാറായി വന്നപ്പോൾ അവൻ എന്നെ ക്ലെൻസ് ചെയ്യാനായിട്ട്, ഐ വാസ് ടോട്ടലി ഷാറ്റേർഡ്, ഐ വാസ് ടോട്ടലി സ്പോയിൽഡ്, ഇറ്റ് വാസ് ടോട്ടലി വോയിഡ്. ആൻഡ് ദാറ്റ്സ് ദ റീസൺ വൈ ഹി സെൻഡ് ഹിസ് ഹോളി സ്പിരിറ്റ്. നമ്മളൊരു വീട് വാങ്ങിച്ചാലും വീട് വാങ്ങിക്കുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് താമസിക്കാമല്ലോ. ആദ്യം ഒരാൾ വന്നൊക്കെ ക്ലെൻസ് ചെയ്യുമല്ലോ. അങ്ങനെ ക്ലെൻസ് ചെയ്യാൻ അവൻ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ അയച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പിന്നീട് ഞാനും പിതാവും വന്ന് ഞങ്ങൾ വന്ന് അവനിൽ വാസം ചെയ്യുമെന്ന്. ദാറ്റ് മീൻസ് ദ ഹോളി ട്രിനിറ്റി വോണ്ട്സ് ടു ലിവ് ഇൻ മീ. അതിനവൻ ഹോളി സ്പിരിറ്റ് അയച്ചിരിക്കുക എന്നെ ക്ലെൻസ് ചെയ്യാനായിട്ട്. ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നൊരു കാര്യമുണ്ട്, രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങിച്ച യേശു വന്ന് താമസിക്കാൻ നോക്കുമ്പോൾ അവന് യോജിക്കാത്ത ഒന്നും എൻ്റെ ഹൃദയത്തിലോ എൻ്റെ മനസ്സിലോ എൻ്റെ ചിന്തയിലോ എൻ്റെ വഴിയിലോ കാണത്തില്ല. ഐ വാണ്ട് ഗ്ലോറിഫൈ ഗാഡ് ഇൻ മൈ ബോഡി. ലെറ്റ്സ് ക്ലോസ് അവർ ഐസ്. ഹല്ലേലൂയ. ശരീരത്തിൽ കർത്താവിനെ മഹിമപ്പെടുത്തുവിൻ. അവന് യോജിക്കാത്തത് എന്താണോ, അവന് വന്നിരിക്കാൻ കഴിയാത്തതായിട്ട്, അവൻ എൻ്റെ ഉള്ളിൽ വസിക്കാൻ കഴിയാതെ എന്നെ ഹിൻഡർ ചെയ്യുന്ന ഏത് മാലിന്യങ്ങളെയും ഇന്ന് പെറുക്കിക്കളയാൻ ദൈവം നിന്നോട് ആവശ്യപ്പെടുകയാണ്. ഹൗ മെനി ഓഫ് യു വോണ്ട് ടു സീ ദാറ്റ് യു ആർ ക്ലെൻസിങ് യുവർ സെൽഫ് ആൻഡ് യു ആർ ഗിവിംഗ് യുവർ സെൽഫ് ടു ദ ഹോളി സ്പിരിറ്റ് സോ ദാറ്റ് യു ബി ക്ലെൻസ്ഡ് ബൈ ഹെം. ക്ലെൻസ്ഡ്. ഗാഡ് നീഡ്സ് യു ടു ബി ക്ലെൻസ്ഡ്. നിങ്ങളെ അവൻ വിലയ്ക്ക് വാങ്ങിച്ചത് അവനെ നിങ്ങളുടെ ഭവനമാക്കാൻ വേണ്ടിയാണ്. എത്ര പേര് കർത്താവിനോട്, കർത്താവേ ഞാൻ നിന്റെ ഭവനമാണ്, നിനക്ക് യോജിക്കാത്തതൊന്നും എൻ്റെ ഉള്ളിലുണ്ടായിരിക്കയില്ല. കരങ്ങളെ ഉയർത്തി കർത്താവിനോട്, കർത്താവേ ഐ എം യുവർ ഹോം, കർത്താവേ ഞാൻ നിന്റെ ഭവനമാണ്, ഞാൻ നിന്റെ ഭവനമാണ്. ഹല്ലേലൂയ, ഞാൻ നിന്റെ ഭവനമാണ്. ഒന്ന് ഉറക്കെ പറ, പ്രിയമുള്ളവരെ, വാ തുറന്നൊന്ന് പറ, ലോർഡ് ഐ എം യുവർ ഹോം. ഓ ജീസസ്, യോജിക്കാത്ത, നിനക്ക് യോജിക്കാത്ത ഒന്നും ഞാൻ എൻ്റെ ഉള്ളിൽ സൂക്ഷിക്കത്തില്ല. എൻ്റെ ചിന്തകളിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ഇമോഷൻസിൽ ഒന്നും, എൻ്റെ ശരീരത്തിലെ ഏത് ലാക്കിങ്ങും ഞാൻ ഫില്ല് ചെയ്യുന്നത് കർത്താവിനെ കൊണ്ട് മാത്രമായിരിക്കും. എൻ്റെ ജീവിതത്തിലെ ഏത് കാര്യങ്ങളും, ഏത് ലാക്കിങ്ങും, മെനി ടൈംസ് ഐ ഫീൽ ലാക്കിങ് ഇൻ മൈ ഹോം, ഇൻ മൈ ഫാമിലി ലൈഫ്, ഇൻ മൈ സോഷ്യൽ ലൈഫ്, ഇൻ മൈ ഇമോഷൻസ്, ബട്ട് ഐ വിൽ ഫിൽ ഇറ്റ് വിത്ത് ജീസസ്. ഹല്ലേലൂയ. യേശുവിനെ കൊണ്ട് ഞാനത് ഫില്ല് ചെയ്യും. ഒന്ന് പറഞ്ഞ, കർത്താവേ ഞാൻ നിന്നെ കൊണ്ടേ അത് ഫില്ല് ചെയ്യത്തുള്ളൂ. കരങ്ങളെ ഉയർത്തിപ്പട. യെസ് ലോർഡ്, ഐ വോണ്ട് യു ടു ബി മൈ ഐ വോണ്ട് ടു ബി യുവർ ഹോം. ഓ ഗാഡ്, നീ എന്നിലൊന്ന് വസിക്കണം. കർത്താവേ എൻ്റെ ലാക്കിങ്ങിനെ മുഴുവൻ ഞാൻ ഫില്ല് ചെയ്യുന്നത് നിന്നെ കൊണ്ടാണ്. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കും.